സ്വർഗസ്സിനും സർവാധിപത്യമായിരിക്കും ദൈവമായ കർത്താവേ. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്റെ തിരുമുമ്പാകെ സമർപ്പിക്കുകയും നിന്റെ പരിശുദ്ധമായ ആരാധനയെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിലും ആത്മാവിലും ആഴമേറിയ ജ്ഞാനവും ആഴമേറിയ കുറച്ച് വിശ്വാസവും ഉണ്ടാകുവാൻ തക്കവണ്ണം പഠനത്തിനായി ഞങ്ങളെ തന്നെ താഴ്ത്തുകയും ചെയ്യുന്നു. പിതാവേ, ഞങ്ങളുടെ താഴ്മയേറിയ അപേക്ഷകൾ നിങ്ങൾ കേൾക്കണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും, ഞങ്ങളുടെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ പരിശുദ്ധരായ പരിശുദ്ധന്മാർക്ക് നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതായ അനേകം സംഗതികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായി ഭവിക്കുവാൻ തക്കവണ്ണം നീ ആക്കി തീർക്കുമാറാകണമേ. ഞങ്ങളെ തന്നെ ഒരുക്കുമാറാകണമേ. വിശുദ്ധ പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ പരിശുദ്ധന്മാരായ എല്ലാ പിതാക്കന്മാരുടെയും അധ്യക്ഷതയിലും പരിശുദ്ധ ദേവമാതാവായിരിക്കുന്ന ഓർത്തോദയമ്മയുടെ അപേക്ഷയിലും ഞങ്ങൾ നിന്റെ തിരുമുമ്പാകെ ഞങ്ങളുടെ അപേക്ഷയെ സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ.
ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മള് ഇന്നത്തെ ഈ കോൺഫറൻസ് കോളിലേക്ക് ഇതിൽ കയറിയിട്ടുള്ള എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്കയുടെ ദിവ്യബോധനം സ്റ്റഡീസ് വളരെ ഭംഗിയായ രീതിയിൽ മുൻപോട്ട് പോകുന്നു. അഭിമന്യ തിരുമേനിയുടെ എല്ലാവിധമായ ആശംസകളും അനുവാദവും എല്ലാം ഈ പ്രസ്ഥാനത്തിനുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ റവറൻഡ് ഫാദർ മാത്യു കോശിയച്ചൻ പെട്ടെന്ന് നാട്ടിലേക്കൊന്ന് പോയി ഇന്നലെ ഏകദേശം 30 ഡേയ്സ് കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. എന്നാലും നമ്മുടെ ക്ലാസ്സിനോ നമ്മുടെ ഇതിനോ യാതൊരു കുറവും വരാതെ മുൻപോട്ട് കൊടുക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് വൈകുന്നേരം ഈ സന്ധ്യയിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള നമ്മുടെ സ്നേഹസമ്പന്നനും ബഹുമാനീയനും ആദരണീയനുമായ റവറൻഡ് ഫാദർ ഡോക്ടർ ജേക്കബ് മാത്യു അച്ചൻ ഫ്രം ഫ്ലോറിഡ. അച്ഛൻ കഴിഞ്ഞ 5 വർഷമായി സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് ഫ്ലോറിഡയിൽ വികാരിയായ സേവനം അനുഷ്ഠിക്കുന്നു. അതുപോലെ ഇവിടെ കോളേജിൽ പഠിപ്പിക്കുന്നു. വളരെ പ്രഗത്ഭമായ രീതിയിൽ ക്ലാസ്സുകൾ കഴിഞ്ഞ 2 ആഴ്ച എടുത്തു. വീണ്ടും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾക്ക് നമ്മൾക്ക് ഇന്ന് കേൾക്കാം. അച്ഛനെ ഭദ്രാസനത്തിന്റെ പേരിലും ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ പഠന പദ്ധതിയിലേക്ക് അച്ഛൻ ക്ലാസ് എടുക്കുവാൻ ആത്മാർത്ഥമായി താഴ്മയായി അപേക്ഷിക്കുന്നു.
താങ്ക് യു ശ്രീ അലക്സാണ്ടർ അലക്സിന്, പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഞാൻ 7 വർഷമായി സംഭവത്തില്ല നമ്മള് യൂണിറ്റ് 2 ഒന്നാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ക്രിസ്തീയ ആരാധനയുടെ വളർച്ച എന്നുള്ളതാണ് ഈ പാഠത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയമായിട്ട് ഇരിക്കുന്നത്. ക്രിസ്തീയ ആരാധന എങ്ങനെ തുടങ്ങി എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയും ക്രിസ്തീയ ആരാധനയുടെ വളർച്ച എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആരാധന പുതിയ നിയമത്തിൽ എന്നുള്ള ആ സംഗതി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞിരുന്നു. അതിന് അടുത്ത ഭാഗം, അതായത് 2-ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വിത്ത് കുർബാന പുതിയ നിയമത്തിൽ എന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. പുതിയ നിയമത്തിലെ വിത്ത് കുർബാനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 2 പ്രത്യേക കോണ്ടെക്സിൽ അതിനെ കാണണം. ഒന്ന്, സുവിശേഷങ്ങളിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും പറയുന്നുണ്ടോ? 2, അപ്പോസ്തല പ്രവൃത്തികളിലും പൗലോസിന്റെ ലേഖനങ്ങളിലും വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പൊ ഈ 2 സംഗതികൾക്കും ഒരു വ്യത്യാസം വരുന്ന വെച്ചാൽ കർത്താവിന്റെ ജീവിതകാലത്ത് വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, കർത്താവ് വിശുദ്ധ കുർബാന ചൊല്ലിയതിനെ കുറിച്ച് ഒക്കെയാണ് 1-ാം ഭാഗം പറയുന്നത്. 2, കർത്താവ് സ്വർഗാരോഹണം ചെയ്തു അതിനുശേഷം ഉള്ള കാലത്ത് വിശുദ്ധ കുർബാന ശിഷ്യന്മാരെ എങ്ങനെ ചൊല്ലി അല്ലെങ്കിൽ എങ്ങനെ അതിനെ കണക്കാക്കി എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി 2-ാമത്തെ ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് ഈ 2 ഭാഗങ്ങളെ കുറിച്ചും ഒരു നിമിഷം ഒരു ശ്രദ്ധ ഉണ്ടാകാൻ കോണം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഞാൻ ഈ ഭാഗത്തിലേക്ക് പ്രവേശിക്കും. കുർബാന സുവിശേഷങ്ങളിൽ എന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് മർക്കോസിന്റെ മാളികയിൽ വെച്ച് അന്ത്യ അത്താഴ സമയത്താണ് എന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിങ്ങനെ സമവീക്ഷണ സുവിശേഷക്കാരെ മൂന്നുപേരും കൂടെ പറയും. പൗലോസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് കർത്താവ് അന്ത്യ അത്താഴ സമയത്ത് മാളികയിൽ വെച്ച് വിശുകുർബാന സ്ഥാപിച്ചു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുർബാന സ്ഥാപനത്തെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അതൊരു വലിയ ഒരു ഒരു വ്യത്യാസമായിട്ട് നമ്മൾ കണക്കാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കുർബാന സ്ഥാപനത്തെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. പെസഹ ഭക്ഷിക്കുന്ന സമയത്ത് പെസഹായിട്ട് കർത്താവ് അന്ത്യ അത്താഴം കഴിച്ചു എന്നാണ് ഈ മത്തായിയും മർക്കോസും ലൂക്കോസും പറയുന്നത്. ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുവാൻ അതിയായി ആഗ്രഹിച്ചു എന്ന് കർത്താവ് പറഞ്ഞെന്ന് ലൂക്കോസ് 22:15 പരിശുദ്ധനായ ലൂക്കോസിന്റെ എവാഞ്ചലിയൻ 22:15 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പെസഹ ഭക്ഷണമായിരുന്നു കർത്താവ് കഴിച്ചത്. യഹൂദന്മാരുടെ പെസഹ സമയത്ത് കർത്താവ് പെസഹ ഭക്ഷിച്ചു, അതിനുശേഷം മരണത്തിനായിട്ട് പോയി എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യത്യാസമായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് കർത്താവിന്റെ ക്രൂശാരോഹണം യഹൂദന്മാരുടെ പെസഹായ്ക്ക് മുമ്പായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 13:1 18:28 19:14 31 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പെസഹ പെരുന്നാളിന് മുമ്പായിട്ട് ശിഷ്യന്മാരുമായി ഒരുമിച്ച് അത്താഴം കഴിച്ചു. പെസഹ പെരുന്നാളല്ല കഴിക്കുന്നത്, പെസഹ പെരുന്നാളിന് മുമ്പ്. നമ്മള് ഈ ദുഃഖവെള്ളിയാഴ്ചക്ക് പലപ്പോഴും പാടുന്ന പാട്ടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അതിനകത്ത് കൂക്കോലി രാഗത്തിൽ പാടുന്ന പാട്ടുണ്ട്, പെസഹ പെരുന്നാളിനു മുമ്പേ ബുധനാഴ്ചയിലും എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുന്ന ആ പാട്ട്. അവിടെ അവിടെ വലിയ ബഹളം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, യഹൂദന്മാരുടെ മധ്യത്തിൽ വലിയ ബഹളം നടക്കുന്നു. ആ ബഹളത്തിന്റെ തുടർച്ചയായിട്ട് പെസഹായുടെ കുഞ്ഞാടിനെ വെള്ളിയാഴ്ച, നീസാൻ മാസം 14-ാം തീയതി വെള്ളിയാഴ്ച അറുത്ത സമയത്ത് കർത്താവിനെയും യഹൂദന്മാര് കുരിശിൽ വച്ച് കൊന്നു എന്നാ പറയുന്നത്. അതാണ് യോഹന്നാന്റെ കാര്യത്തിൽ. അത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്പം കൂടെ ഞാൻ അതിനെ ഒന്ന് 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 ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കാം. യോഹന്നാന്റെ പാരമ്പര്യ പ്രകാരം കർത്താവിനെ കുരിശിൽ വെച്ച് കൊല്ലുന്നത് യഹൂദന്മാർ പെസഹ കുഞ്ഞാടിനെ അറുത്ത സമയത്താണ്. പെസഹ കുഞ്ഞാടിനെ അറുത്തത് വെള്ളിയാഴ്ച 9-ാം മണിക്ക് സമയത്താണ്. വെള്ളിയാഴ്ച 9-ാം മണിയുടെ സമയത്ത് പെസഹ കുഞ്ഞാടിനെ അറക്കുന്നു. അതിനുശേഷം വൈകിട്ട് അവര് ആ അറുത്ത പെസഹ കുഞ്ഞാടിന്റെ മാംസം പാകം ചെയ്ത് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുചീരയും ഒക്കെ ആയിട്ട് പെസഹ ഭക്ഷിക്കുന്നു. അപ്പൊ അതിനുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇവർ മൂന്നുപേരും പറയുന്നു പെസഹ ഭക്ഷണം കഴിഞ്ഞു, അതിനുശേഷം കർത്താവ് കുരിശിൽ മരിക്കാൻ പോയി. യോഹന്നാൻ പറയുന്നു പെസഹായുടെ കുഞ്ഞാടിനെ അറുത്തപ്പോൾ, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് പെസഹ അവരെ നടത്തുന്നു, അതായത് പ്രത്യേക ശാബത്തും പെസഹായി ഒരുമിച്ച് വരുന്നു. അന്ന് അവര് കുഞ്ഞാടിനെ അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കുഞ്ഞാടിനെ അറക്കുന്നു. ആ അറുത്ത സമയത്ത് കർത്താവും അറക്കപ്പെട്ടു. പൗരസ്ത്യ സഭകൾ ഈ പാരമ്പര്യമാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ സഭ ഈ യോഹന്നാന്റെ പാരമ്പര്യമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെസഹ പെരുന്നാളിന് കുർബാന ചൊല്ലുമ്പോഴും പുളിപ്പുള്ളി അപ്പം തന്നെ എടുത്താണ് നമ്മൾ ചൊല്ലുന്നത്. പൗലോസ്ലിഹ ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത് പൗലോസ്ലിഹ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഗോരിന്ത്യ ലേഖനത്തിൽ കർത്താവ് കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്ന് പറയുന്നുള്ളൂ, അല്ലാതെ പെസഹ പെരുന്നാളിനായിരുന്നു എന്ന് പൗലോസ് പറയുന്നില്ല എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കണം. അപ്പൊ ഇങ്ങനെ പുതിയ നിയമകാലത്ത് രണ്ട് പാരമ്പര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ആദിമ സഭയിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽ ഈ പുളിപ്പില്ലാത്ത അപ്പം അല്ല, പുളിപ്പൊള്ള അപ്പം ഉപയോഗിച്ചാണ് ഈവൻ പെസഹ പെരുന്നാളിനും കുർബാന ചൊല്ലുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മള് പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾ യോഹന്നാന്റെ പാരമ്പര്യം ഫോളോ ചെയ്യുന്നു, അനുഷ്ഠിക്കപ്പെടുന്നു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആ സഭയെ പല ആളുകളും ചോദിക്കും, ഈ പെസഹ പെരുന്നാളിന് പുളിപ്പില്ലാത്തപ്പം വെച്ചല്ലേ നമ്മൾ കുർബാന ചൊല്ലുന്നത്? അല്ല, പെസഹ പെരുന്നാളിനും പൊള്ള അപ്പം തന്നെ വെച്ചാണ് കുർബാന ചൊല്ലുന്നത്. അതിന് കാരണം ഇതാണ് എന്ന് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. അപ്പൊ കർത്താവ് കഴിച്ച ഭക്ഷണം എന്തായിരുന്നു? പെസഹ അല്ലായിരുന്നു എങ്കിൽ കർത്താവ് അവിടെ കഴിച്ചു എന്ന് പറയുന്ന ഭക്ഷണം എന്തായിരുന്നു? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ രണ്ട് ആശയം പറയുന്നുള്ളൂ. ഒന്ന്, കിദൂഷ് എന്ന് പറയുന്ന മീനായിരുന്നു അവിടെ കഴിച്ചത് എന്ന് പറയുന്നത്. അതായത് കിദൂഷ് എന്നുള്ള വാക്കിന്റെ അർത്ഥം, അത് കാദേശ് എന്നുള്ള വാക്കും കിദൂഷ് എന്നുള്ള വാക്കും എല്ലാം ഒരു റൂട്ടിൽ നിന്ന് വരുന്നതായതുകൊണ്ട് പരിശുദ്ധമായ ഒരുക്ക ഭക്ഷണം എന്നുള്ള നിലയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കണം. അതായത് ശാപത്തിന് മുമ്പും വലിയ പെരുന്നാളുകൾക്ക് മുമ്പും യഹൂദന്മാരുടെ വീടുകളിൽ പ്രാർത്ഥനയോടുകൂടി ഭക്ഷണം കഴിച്ചിരുന്നതിനെയാണ് കിദൂഷ് എന്ന് വിളിക്കുന്ന, അതായത് കിദൂഷ് മീലായിരുന്നു കഴിച്ചത്. അപ്പൊ ആ കിദൂഷ് മീലായിരുന്നു കർത്താവ് ശിഷ്യന്മാരുടെ കഴിച്ചത്. ആ സമയത്ത് കർത്താവ് താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ശരീരം നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് പുളിപ്പുള്ള അപ്പമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുർബാനയിലും പലപ്പോഴും പറയുന്ന ഒരു കാരണം, അവൻ താൻ തന്റെ കഷ്ടാനുഭവത്തിന് മുമ്പായി താൻ സാധാരണ അപ്പം എടുത്ത് തൃക്കരങ്ങളിൽ എടുത്ത് വാഴ്ത്തി നുറുക്കി. സാധാരണ അപ്പം എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ള അപ്പം. സാധാരണ അപ്പം എന്നുള്ള വാക്കിന്റെ അർത്ഥം പുളിപ്പുള്ള അപ്പം എന്ന് തന്നെയാണ്. യഹൂദന്മാർ പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ചാൽ സാധാരണ ഭക്ഷണം കഴിക്കുന്നത്, പെസഹായ്ക്ക് പ്രത്യേക അപ്പം ഉപയോഗിക്കുന്നു, പുളിപ്പില്ലാത്ത. മറ്റൊരു ആശയം എന്ന് പറയുന്നത് ഒരു ഖബൂറ മീലായിരുന്നു എന്ന് പറയുന്നു. ഖബൂറ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫ്രണ്ട്ലി മീൻ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെല്ലാം കൂടി ഒരുമിച്ചിരുന്നുകൊണ്ട് കഴിക്കുന്നു. അപ്പൊ സ്നേഹിതന്മാരെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണം. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഭക്ഷണത്തെ ഖബൂറ മീലായിരുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യോഹന്നാന്റെ പാരമ്പര്യത്തിൽ കർത്താവിന്റെ അന്ത്യ അത്താഴം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കർത്താവ് മരിക്കാൻ, കുരിശിലേക്ക് മരിക്കാൻ കഷ്ടാനുഭവത്തിന് പോകുമ്പോൾ അവിടെ വെച്ച് യഹൂദന്മാർ പെസഹായുടെ കുഞ്ഞാടിനെ അറക്കുന്ന സമയത്ത് കർത്താവിനെയും അറത്തു. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ യോസേഫ് നിക്കോദീമോസും കൂടി കർത്താവിന്റെ ശരീരം കുരിശിൽ നിന്നും ഇറക്കാൻ പോകുന്നു. വലിയ പെരുന്നാളിൽ കുരിശിൽ മരിച്ച ആളുകളുടെ ശരീരം കിടക്കരുത് എന്നുള്ളത് കൊണ്ട് ആ വലിയ പെരുന്നാളിൽ മുമ്പായിട്ട് കർത്താവിന്റെ ശരീരം അവര് കുരിശിൽ നിന്നും താഴെ ഇറക്കി അവര് കബറടക്കുന്നു. ഇനി ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു 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 പ്രായോഗിക കാര്യം കൂടെ പറയാം. നമ്മുടെ പിതാക്കന്മാർ പലപ്പോഴും നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ദുഃഖ വെള്ളിയാഴ്ച കബറടക്ക ശുശ്രൂഷ നടത്തുമ്പോഴേ എല്ലാരും കുറിയലായിസോൻ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അച്ഛനും ശുശ്രൂഷക്കാരും കൂടെ മധുവായിക്കകത്ത് പോയി മറയിട്ട് കബറടക്ക ശുശ്രൂഷ നടത്തുന്ന സമയത്ത് നിക്കോദീമോസും യോസേഫും കൂടി കർത്താവിന്റെ ശരീരം കുരിശിൽ നിന്നെടുത്ത് പെരുന്നാള് വൈകിട്ട് 6 മണിക്ക് തുടങ്ങും. അതിനു മുമ്പായിട്ട് തിടുക്കത്തിൽ അവന്റെ ശരീരം കബറടക്കി എന്നുള്ളത് കൊണ്ട് നമ്മൾ കുരിശ് കുമ്പിട്ട് കഴിഞ്ഞ് സ്ലീവ ആഘോഷവും നടത്തിയതിനു ശേഷം ഈ കർത്താവിന്റെ സാന്നിധ്യമായിരിക്കുന്ന ഈ കുരിശ് മധുവായിക്കകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കബറടക്കം നടത്തണം എന്ന് പിതാക്കന്മാരെ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. എന്നോട് ഈ കാര്യം വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നെയാണ് നമ്മുടെ അഭിയോന്യനായ അന്തോണി സിനിമ. അദ്ദേഹം പ്രത്യേകം എന്നോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ജമ്മാസനായിരിക്കുന്ന സമയത്താ ചോദിച്ചു, കബറടക്കം നടത്തണം സമാധാനമായിട്ട് നടത്തണോ അതെയോ പെട്ടെന്ന് നടത്തണോ? എനിക്ക് ഉത്തരം അറിയാൻ പറ്റില്ല. അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, പെട്ടെന്ന് നടത്തണം, അതിന്റെ കാരണം ഇതാ. അതെ, പരിശുദ്ധനായ നജീസുദ്ദീൻ ബാബ തിരുമേനി അന്തോണി സിനിമനെ പഠിപ്പിച്ചു എന്നുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. ആ പാരമ്പര്യത്തിന് ഞാനും തുടരാൻ ശ്രമിക്കാറുണ്ട്, പെട്ടെന്ന് നടത്തുക എന്നുള്ളത്. അത് ഈ കോണ്ടെക്സ്റ്റിൽ ഞാനത് എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു കാര്യം, ദൈവത്തിന്റെ കുഞ്ഞാട് കുരിശിന്മേൽ വെച്ച് അറക്കപ്പെട്ട സമയത്ത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് കൊരിന്ത്യർക്കെഴുതി വന്ന ലേഖനം 5:7 പരിശുദ്ധനായ പൗലോസിയ പറയുന്നതും ഈ യോഹനായിൻ ട്രഡീഷൻ, അതായത് യോഹനാന്റെ പാരമ്പര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് കുറച്ചുകൂടെ ശരിയാണെന്ന് തോന്നുന്നത് ഈ യോഹന്നാന്റെ പാരമ്പര്യമാണ്. അതായത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തു അവൻ പെസഹായ്ക്ക് മുമ്പായിട്ട് അറക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ രക്തം നമ്മുടെ ഓരോരുത്തരുടെയും നെറ്റിമേൽ തളിക്കുന്നത് മൂലം പെസഹായുടെ രാത്രിയിൽ കർത്താവിന്റെ മാലാഖ വന്ന് ഇസ്രായേൽ മക്കളുടെ ആദിജാതന്മാരെ കൊല്ലുന്നതിന് മുമ്പായിട്ട് ആ രക്തം തളിച്ചു, അല്ലെങ്കിൽ കുറുമ്പടി മേലും കട്ടളപ്പടിയുടെ കുറുമ്പടി മേലും താഴോട്ടുള്ള ഡോർ പോസ്റ്റയില് അത് തേച്ചു എന്ന് പറയുന്ന ആ പശ്ചാത്തലത്തിൽ തന്നെ ഇതിനെ നമ്മൾ കാണണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ചിന്തിക്കാം. ഇനി അപ്പോസ്തല പ്രവൃത്തികളിലും പൗലോസിന്റെ ലേഖനങ്ങളിലും എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ കുർബാന സ്ഥാപനത്തെ കുറിച്ച് അല്ലെങ്കിൽ കുർബാനയെ കുറിച്ച് എന്താ പറയുന്നത്? ഈ പൗലോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിലും ഈ കുർബാനയെ കുറിച്ച് പറയുന്നത് അപ്പം നുറുക്കുക എന്നാണ്, ബ്രേക്കിംഗ് ഇൻ ദ ബ്രെഡ് എന്ന് ഇംഗ്ലീഷ് പറയുന്നത് അപ്പം നുറുക്കുക. ഞായറാഴ്ചയാണ് അവർ അപ്പം നുറുക്കാൻ വേണ്ടി കൂടി വന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച യഹൂദന്മാരെ സംബന്ധിച്ചത് ആഴ്ചയുടെ ഒന്നാം ദിവസം അവർക്ക് അന്ന് പ്രവൃത്തി ദിവസമാണ്. പക്ഷെ ക്രിസ്ത്യാനികൾ ആ ദിവസം പ്രവൃത്തി ദിവസം അല്ലാതാക്കി, കാരണം അവർക്ക് ശാപദിക്ക പകരം ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് അപ്പം നുറുക്കാനായിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ചു വരാം. ഈ അപ്പം നുറുക്കുമ്പോൾ അത് അപ്പവീഞ്ഞുകൾ കർത്താവിന്റെ ശരീരരക്തങ്ങളാകുന്നു എന്നും പൗലോസിന്റെ പൗലോസിന്റെ പ്രത്യേകമായിട്ട് നമ്മളെ അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒന്നാം കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11:26 വാക്യത്തിൽ കർത്താവിന്റെ മരണം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. കർത്താവിന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ അപ്പം നുറുക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യം എവിടെയാണ്, അപ്പം നുറുക്കി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ എല്ലാവരും ഒരപ്പത്തിന്റെ അംശികളാകുമ്പോൾ എല്ലാവരും അതുമൂലം ഒന്നായി തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ കുർബാനയിലാണെന്നുണ്ടെങ്കിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അത് കർത്താവിന്റെ തിരിശരീര രക്തം ആക്കി ആയി കഴിയുമ്പോൾ നമ്മൾ ആക്കുമല്ല, കർത്താവിന്റെ തിരിശരീര രക്തം ആയിത്തീരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആയി കഴിയുമ്പോൾ അത് എല്ലാവർക്കും കൊടുക്കുന്നത് മൂലം ആ പള്ളിയിൽ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. അതായത് അതിനെ ഒരു ഓർഗാനിക് യൂണിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ തന്നെ. അതിന് ഈ കോണ്ടെക്സ്റ്റിൽ ഒരു കാര്യം കൂടെ പറയാമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഓർത്തഡോക്സ് വേദശാസ്ത്രവും ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയും ഓർത്തഡോക്സ് ലിറ്റർജിയും ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആശയം, ഒരു ഇൻസൈറ്റ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ അവിടെ വരുന്ന ജനങ്ങളെല്ലാവരും ഒരു ശരീരമാകുന്നു. അതായത് ഒരു വ്യക്തിയുടെ വലത്തു കൈ ഇടത് കൈ തമ്മിൽ കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കുന്നത് പോലെ തന്നെ ഒരു പള്ളിയിൽ വരുന്ന എല്ലാവരും തമ്മിൽ പരസ്പരം കോൺഫ്ലിക്ട് ഇല്ലാത്ത ഒരേ ശരീരമായി തീരുന്നു. അവരുടെ തല ക്രിസ്തു ശരീരം ഈ പറഞ്ഞ ആളുകളെല്ലാവരും. അങ്ങനെയാണ് ഒരു ഓർഗാനിക് യൂണിറ്റി ഈ നമ്മുടെ ഓർത്തഡോക്സ് സഭകളിൽ ഉണ്ട് എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊരു ഫെലോഷിപ്പ് അല്ല. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാല് പല ഫെലോസ് ഒരുമിച്ച് വരുന്നു, അവർ തമ്മിൽ ഒരു ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ കോമൺ ഗ്രൗണ്ട്സ് കണ്ടെത്തി എനിക്ക് സഹകരിക്കാവുന്ന വ്യക്തിയോട് ഞാൻ സഹകരിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ സഹകരിക്കാൻ ശ്രമിക്കുന്നു. അതിനെയാണ് ഫെലോഷിപ്പ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അത് വെസ്റ്റേൺ ചർച്ചിലൊക്കെ അങ്ങനെയുള്ള ഒരു വാക്ക് നമുക്ക് ഓപ്പൺ ടൈംസ് കേൾക്കാം, ഫെലോഷിപ്പ്. ഈവൻ നമ്മുടെ സഭയിലും പ്രത്യേകിച്ച് ഈ യുവജനങ്ങളുടെ ഇടയിൽ യൂത്ത് ഗ്രൂപ്പിന്റെ ഇടയ്ക്കൊക്കെ പലപ്പോഴും പ്രെയർ ആൻഡ് വർഷിപ്പ്, ഫെലോഷിപ്പ് എന്നൊക്കെ കേൾക്കാറുണ്ട്. സത്യത്തിൽ ദാറ്റ് ഈസ് നോട്ട് ഓർത്തഡോക്സ് കൺസെപ്റ്റ്. ഇൻ ആൻ ഓർത്തഡോക്സ് കൺസെപ്റ്റ് what we have to highlight is communion. There is communion between people. ആ കമ്മ്യൂണിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഒരു ഓർഗാനിക് യൂണിറ്റി എന്നാണ്. അത് ഈ വിശുദ്ധ കുർബാനയുടെ അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കണം. ഈ കർത്താവ് വിശുദ്ധ കുർബാനയിൽ അങ്ങനെയാണ് പരസ്പരം ആളുകളെ ബന്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നോക്കും. ഇനി മൂന്നാമതൊരു കാര്യം, പുതിയ നിയമസഭയിൽ കർത്താവിന്റെ കാലത്ത് തന്നെ ഈവൻ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥാനം എന്ന് പറയുന്നത് വളരെ സെൻട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഉദാഹരണത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 24:24 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ നടക്കുന്നു, അവർക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ അവസാനം എമ്മാവൂസിൽ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് കർത്താവിനെ അവർ ക്ഷണിക്കുന്നു. കർത്താവ് അവരുടെ കൂട്ടത്തിൽ വീട്ടിൽ കയറിയിരിക്കുന്നു, അവരുടെ വെച്ച് അപ്പം നുറുക്കി കർത്താവ് അവർക്ക് കൊടുക്കുന്നു. അത് കഴിക്കുന്ന നിമിഷം അവരുടെ കണ്ണു തുറക്കുന്നു, അവരവനെ തിരിച്ചറിയുന്നു. കർത്താവിനെ അനുഭവിക്കുന്നതോടുകൂടി കണ്ണു തുറക്കുന്നു എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അതായത് കണ്ണു തുറക്കാന്നുള്ളത് അത് വളരെ ഫിഗറേറ്റീവായിട്ടും രൂപകാത്മകമായിട്ടും മെറ്റഫറിക്കലി പറയുന്ന ഒരു കാര്യം. എന്താണ് ഇവിടെ കണ്ണു തുറക്കുന്നത്? വെളിച്ചം കാണാൻ പറ്റുന്നു. എന്താണ് വെളിച്ചം? യേശുവിനെ തന്നെ കാണാൻ സാധിക്കുന്നു. ഇവനാണ് എന്റെ കർത്താവ്. ഈ കഴിക്കുന്ന കർത്താവ്, ഈ കഴിക്കുന്ന തിരുശരീരം എന്ന് പറയുന്നതാണ് കർത്താവ്. ഒരിക്കല് ഒരു പള്ളിയിൽ വെച്ച ഒരു അച്ഛൻ അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരും യേശുവിനെ കണ്ടിട്ടില്ല. എല്ലാവരും ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒറ്റ വാക്കിൽ എല്ലാവരും ഉത്തരം പറഞ്ഞ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആളുകളെല്ലാം കൂടെ അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ അച്ഛൻ എന്താ അരിവിടക്കീട് പറയുന്നേ? ഉടനെ അച്ഛൻ പറയാ, അവരോട് പറയാ മറുപടിയായിട്ട്, ഇന്ന് ഇവിടെ മുറിക്കപ്പെട്ടത് കർത്താവ്, ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകിയത് കർത്താവ്, ഇത് നിങ്ങൾക്ക് തന്നപ്പോൾ ഈ പീലാസായിൽ അവനിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതാ കർത്താവ്. യേശുവിനെ കണ്ടിട്ടില്ല എന്നൊരു ഓർത്തഡോക്സുകാരും പറയാൻ പാടില്ല. യേശുവിനെ കണ്ടിട്ടുണ്ട്, എല്ലാവരും യേശുവിനെ കണ്ടിട്ടുണ്ട്. അതാ കർത്താവ്. നിന്റെ അകത്തിരിക്കുന്നത് ആരാണോ അതാ കർത്താവ്. അവനെ രൂപകാത്മകമായിട്ട് മാത്രമല്ല കാണുന്നത്, നേരെ മറിച്ച് റിയലായിട്ടും കാണുകയാണ്. അതാണ് ഓർത്തഡോക്സ് സഭയുടെ ആരാധനയുടെ ഒരു പ്രത്യേകത. സർവ പെർസെപ്ഷൻസും ഈ കർത്താവിനെ കാണുന്നു, അറിയുന്നു, അവനെ കേൾക്കുന്നു, അവനെ രുചിക്കുന്നു, അവനെ തൊടുന്നു, അവനെ ശ്രവിക്കുന്നു, എല്ലാം ഒരുമിച്ച്. ഇനി മറ്റൊരു കാര്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒറ്റ ശരീരമായിട്ട് ഈ സഭാംഗങ്ങളെല്ലാമായിത്തീരുന്നുവെന്നും എന്നും അതുപോലെ തന്നെ കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നത് ഒരുക്കത്തോടുകൂടി തന്നെ വന്ന് സ്വീകരിക്കണമെന്നും, അതായത് ശിക്ഷാവിധി ഒരുക്കമില്ലാതെ കർത്താവിനെ സ്വീകരിക്കുന്നവൻ ശിക്ഷാവിധി വിനിയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുന്ന ആ പശ്ചാത്തലവും കൂടെ ഇതിന്റെ കൂടെ ചിന്തിക്കണം. ഇനിയും ഈ കോണ്ടെക്സ്റ്റിൽ ഒരു 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 കാര്യം കൂടെ എല്ലാവരോടും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഉള്ള ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങോട്ട് വരും, എന്നിട്ട് അച്ഛ എനിക്കൊരു ഹൂസോയ വേണമെന്ന് പറയും, അല്ലെങ്കിൽ എന്ന് തലയ്ക്ക് പിടിക്കണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കുർബാന നൽകുകയും ചെയ്യും. സത്യത്തിൽ പരിശുദ്ധ സഭ ഈ ഹൂസോയോ കൊടുക്കുക, വ്യക്തിപരമായി ഹൂസോയോ കൊടുക്കുക എന്നുള്ള പാരമ്പര്യം 1960s-ലും 1970s-ലും ഒക്കെ ആരംഭിച്ചപ്പോൾ അവിടെ പറഞ്ഞിരുന്നത് കുടുംബസാരിച്ചതിന് ശേഷം 40 ദിവസത്തേക്ക് കുർബാന അനുഭവിക്കുന്നതാണെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഹൂസോയെ പ്രാപിച്ച് കുർബാന അനുഭവിക്കാം എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 40 ദിവസത്തേക്കേ ഉള്ളൂ ഈ ഹൂസോയിലേക്ക് ഒരു വാലിഡിറ്റി. ഇന്ന് 40 വർഷമായിട്ടും കുംഭസാരിക്കാതെ ഹൂസോയെ പ്രാപിച്ച് കുർബാന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളത് നിർഭാഗ്യവശാൽ ഇക്കൂട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കുംഭസാരം എന്ന് പറഞ്ഞ കൂതാശ നമ്മള് അതിനെ തൃണവൽഗണിക്കാൻ പാടില്ല എന്ന് ഈ കോണ്ടെക്സ്റ്റിൽ പറയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂന്നാമത്തെ പാഠത്തിൽ നിത്യ പുനരുദ്ധാനത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു വിശുദ്ധ കുർബാന നടന്നിരുന്നത്, അതിന് നമുക്ക് തെളിവ് ലഭിക്കുന്നതിനായിട്ട് പരിശുദ്ധനായ ക്ലിമ്മിയസ്, പരിശുദ്ധനായ ക്ലിമ്മിയസിന്റെ ലേഖനം, ഇഗ്നാത്തിയോസിന്റെ ലേഖനം, അതുപോലെ ഡിഡാക്കി, അതായത് കർത്താവിന്റെ 12 ശ്ലീഹന്മാർക്ക് ശ്ലീഹന്മാരുടെ പഠിപ്പിക്കലുകൾ, ക്ലീനി എന്ന് പറഞ്ഞ ഗവർണർ ട്രാജൻ ചക്രവർത്തിക്ക് അയച്ചു കൊടുത്ത എഴുത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, പിന്നെ ജസ്റ്റിൻ മാർക്ക്, അതായത് രക്തസാക്ഷിയായിരിക്കുന്ന പരിശുദ്ധനായ ജസ്റ്റിൻ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, ഇങ്ങനെ 5 കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് നിത്യസുനോദത്തിന് മുമ്പുള്ള ആരാധനയെ കുറിച്ച് പറയുന്നത്. റോമിലെ ബിഷപ്പായിരുന്നു പരിശുദ്ധനായ ക്ലിമ്മിയസ്, ക്ലെമന്റ് ഓഫ് റോം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. റോമിലെ ബിഷപ്പായിരുന്നു ക്ലിമ്മിയസ്. AD 98 മുതൽ 101 വരെ 9 വർഷമായിരുന്നു അദ്ദേഹം റോമിൽ ബിഷപ്പായിരുന്നത്. ഈ പരിശുദ്ധനായ ക്ലിമ്മിയസ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് നമ്മുടെ സഭയിലെ മെത്രാപ്പൊലീത്തമാർക്ക് ക്ലിമ്മിയസ് എന്നുള്ള പേരും ലഭിക്കുന്നത്. ഈ പരിശുദ്ധനായ ക്ലിമ്മിയസ് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ ആരാധനയെ പറ്റി പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത്. പല പ്രാർത്ഥനകളും അന്ന് കുർബാനയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന പല പ്രാർത്ഥനകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്നാണ് തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായ ദൈവം എന്ന് പരിശുദ്ധനായ യെശയ്യാവിന്റെ പ്രവചനം 6:3 ആ ഉദ്ധരണി ക്ലിമ്മിയസും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വിശു കുർബാനയെ ബലി എന്നുള്ള വാക്ക് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ബലി എന്നുള്ള വാക്കിനെ വേറൊരു അതിനെ ഗ്രീക്കിലുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യ ക്ലാസ്സിനകത്ത് പറഞ്ഞു, അന്നഫൂറോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബലി എന്നാണെന്ന് പറഞ്ഞത്. ഇതിനെ ഈ കോണ്ടെക്സ്റ്റിൽ സുറിയാനിൽ എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയുടെ നമ്മുടെ സഭ ആത്മീയ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വാക്കിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. സുറിയാനിൽ ദബഹോ എന്നാണ് ബലി എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നത്. ദബഹോ എന്ന വാക്കിന് അർത്ഥം ബലി. അതുകൊണ്ട് തന്നെ ബലി അർപ്പിക്കുന്ന സ്ഥലത്തെ എന്ത് വിളിക്കുന്നു? ബലി അർപ്പിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് മദ്ബഹോ. നമ്മള് മധുബായി കയറി, അച്ഛൻ മധുബായിലേക്ക് കയറി, അല്ലെങ്കിൽ മെത്രാശൻ മധുബായിലേക്ക് കയറി, ശുശ്രൂഷക്കാർ മധുബായിലേക്ക് കയറി, ചെമ്മാശന്മാർ മധുബായിലേക്ക് കയറി, മധുബായിൽ അവിടെ വെളിച്ചമില്ല, മധുബായി വെളിച്ചമുണ്ട്, ആ മെഴുതിരി ശരിയല്ല എന്നിങ്ങനെയൊക്കെ എല്ലാ ആളുകൾ മധുബഹയെ കുറിച്ച് പരാമർശിക്കും. ഈ മധുബഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ബലി അർപ്പിക്കപ്പെടുന്ന സ്ഥലം എന്നാ. യേശു ക്രിസ്തുവിനെ ബലിയർപ്പിച്ച കുരിശിനെ, യേശു ക്രിസ്തു ബലിയായിട്ട് മരിച്ച ആ കുരിശിന് തുല്യമാണ് മധുബഹ. ബലിയർപ്പണം നടക്കുന്ന സ്ഥലമാണ് മധുബഹ. ദേബഹോ എന്ന വാക്കിന്റെ അർത്ഥം ബലി, മധുബഹോ ബലിയർപ്പിക്കപ്പെടുന്ന സ്ഥലം. യേശു ക്രിസ്തു നമ്മുടെ ബലിയർപ്പണത്തിൽ മഹാപുരോഹിതനായിട്ട് ആയിരിക്കുന്നു. അതുകൊണ്ട് അവനെ കാണുന്നതും ഈ മധുബഹയിൽ വെച്ച് തന്നെയാണ് എന്ന് നമ്മൾ ഇക്കൂട്ടത്തിൽ തന്നെ ഓർക്കണം. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ മധുബഹ, ഈ ബലിയെ കുറിച്ച്, നമ്മുടെ കർത്താവിന്റെ ബലിയെ കുറിച്ച് പിന്നെ പിഴയിൽ ഒരു കോണ്ടെക്സ്റ്റില് ഞാൻ വീണ്ടും പറയാം. അത് കർത്താവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു സംഗതി. അത് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമുണ്ട്. ഒന്ന്, ബലി അർപ്പിക്കുന്ന ആള് പുരോഹിതൻ, അത് കർത്താവാണ്. രണ്ട്, ബലി വസ്തു, അത് യേശുതമ്പുരാൻ തന്നെയാണ്. മൂന്ന്, ഈ ബലി സ്വീകരിക്കുന്നത്, അത് യേശുതമ്പുരാൻ തന്നെയാണ്. നാല്, ഈ ബലി സ്വീകരിച്ചത് മൂലം ദൈവത്തിൽ നിന്നുള്ള പ്രസാദം, അതായത് ദൈവത്തിന് ഈ ബലി സ്വീകരിച്ച് ദൈവം സന്തോഷിക്കുന്ന ആ സന്തോഷം അല്ലെങ്കിൽ അനുഗ്രഹം, അത് കർത്താവാണ്. അഞ്ചാമത്, ഈ ബലി അർപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നതും ആ കുരിശിൽ ഇരിക്കുന്നതും കർത്താവിന്റെ കഷ്ടാനുഭവം എന്ന് പറയുന്നത് അതും കർത്താവ് തന്നെയാണ്. ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയാം. നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചത്തെ നമസ്കാരത്തിൽ അത് പ്രത്യേകം പറയാറുണ്ട്. അർപ്പകനും സ്വീകാരകനും എന്നും പറഞ്ഞുള്ള ആ ഗാനം ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഞാൻ കൂട്ടത്തിൽ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധനായ റോമിലെ ക്ലെമിയസിന്റെ എഴുത്തുകളിലും ഇതേ ആശയം തന്നെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. ഇനി അന്ത്യോക്യയിലെ പരിശുദ്ധനായ പത്രോസിന്റെ പിൻഗാമിയായിരുന്നു ഇഗ്നാത്യോസ്. ഈ ഇഗ്നാത്യോസിനെ കുറിച്ച് പറയുന്ന അദ്ദേഹം ഇഗ്നാത്യോസ് നൂറോനോ എന്ന് പറഞ്ഞു, അതായത് സ്വർണ്ണ നാവുകാരനായ ഇഗ്നാത്യോസ്. ഇദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകമായി അദ്ദേഹത്തിന്റെ ഏഴ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ഏഴ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതിനകത്ത് കുർബാനെ കുറിച്ച് പറയുന്ന ഉപയോഗിക്കുന്ന വാക്കാണ് സ്തോത്രബലി എന്ന്, അതായത് യുക്കരിസ്റ്റോ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം താങ്ക്സ് എന്ന, എവ്കാരിസ്റ്റോ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം താങ്ക്സ് എന്ന, സ്തോത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥവും താങ്ക്സ് എന്ന് തന്നെ. നമ്മളെപ്പോഴും പറയും കർത്താവെ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പലരും പറയാനായിട്ടാണ്. സത്യത്തിൽ സ്തോത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ പലരും പറയുന്നത്. സ്തോത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം താങ്ക്സ് എന്ന, ദൈവമേ നിനക്ക് നന്ദി എന്നാ പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്തോത്രബലി എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നു. സ്തോത്രം ആയിട്ട് താങ്ക്സ് ആയിട്ട് അർപ്പിക്കുന്ന ഓഫറിംഗ് ബലി, അതാണ് ഹ്യൂക്കറിസ്റ്റിക് അനഫോറ എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്പത്തിന്റെ അംശികളായി തീരുന്നു എന്ന് പറയുന്ന ആശയം പരിശുദ്ധനായ ഇഗ്നാത്യോസ് നിർണാചാർ എഴുതിയ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കുർബാന എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക് ആയിട്ട് നടക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ് കുർബാന. അതായത് എല്ലാവരും ഒരു ശരീരമായിട്ട് നടക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ് കുർബാന. അതുകൊണ്ട് തന്നെ മെത്രാപ്പോലീസ ആണ് കുർബാനയുടെ പ്രധാനപ്പെട്ട കാർമ്മികൻ. മെത്രാപ്പോലീസ ആണ് കുർബാനയുടെ പ്രധാനപ്പെട്ട കാർമ്മികൻ. ആ മെത്രാപ്പോലീസ ചുമതലപ്പെടുത്തുന്ന വൈദികനാണ് അല്ലെങ്കിൽ കുർബാനയുടെ കാർമ്മികൻ. അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന വൈദികനും, അവർക്ക് മാത്രമേ കുർബാന അർപ്പിക്കാനും പോകുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അതാ, ഒരു മെത്രാച്ചൻ ഇല്ലാതെ കുർബാനയില്ല. ഒരു അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികളിലെ ഈ തുപദേം വായിക്കുന്ന സമയത്ത് നമ്മള് മെത്രാപ്പോലീസായെ ഓർക്കുന്നു. കുർബാനയിൽ ഇടവക മെത്രാപ്പോലീസായെ ഓർക്കുന്നു. ഇനി ഇടവക മെത്രാപ്പോലീസായെ ഓർക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും ഒരിക്കലും ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോഴത്തേനും പറഞ്ഞു, നമ്മൾ മെത്രാപ്പോലീസായെ ഓർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്റെ കൂട്ടത്തിൽ തന്നെ അന്നേരം ഞാൻ അവരോട് ചോദിച്ചു, മെത്രാപ്പോലീസായി മാത്രം ഓർക്കുന്നുള്ളോ? അല്ല, പരിശുദ്ധ ഭാവാതിരിമേനിയെ ആണ് ആദ്യം പേര് പറഞ്ഞ് ഓർക്കുന്നത് മെത്രാപ്പോലീസ. ആദ്യം പേര് പറഞ്ഞ് ഓർക്കുന്നത് മെത്രാപ്പോലീസ എന്ന് പറയുന്നത് പരിശുദ്ധ ഭാവാതിരിമേനിയാണ്. അതെ, മലങ്കര മെത്രാപ്പോലീസ എന്നോ അല്ലെങ്കിൽ കാതോലിക്ക ഭാവമെന്നോ എങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിലെത്താലും പരിശുദ്ധ ഭാവാതിരിമേനിയെ ഓർക്കുന്നു. അതിനുശേഷം ഇടവക മെത്രാപ്പോലീസായി ഓർക്കുന്നു. അതിനുശേഷം പരിശുദ്ധ സുന്നോസിലെ സത്യവിശ്വാസികളായ എല്ലാ മെത്രാപ്പോലീസന്മാരെയും ഓർക്കുന്നു. അതായത് ഒരു പർട്ടിക്കുലർ മെത്രാപ്പോലീസായെ മാത്രമല്ല നമ്മൾ അവിടെ ഓർക്കുന്നത്, മറിച്ച് പരിശുദ്ധ സഭയിലെ സത്യവിശ്വാസികളായ എല്ലാ മെത്രാപ്പോലീസും പ്രിയക്കൂട്ടത്തിൽ ഓർക്കുന്നു. അങ്ങനെ ഓർത്തുകൊണ്ട് അതായത് ഇടവക മെത്രാപ്പോലീസായുടെ പേര് പരിശുദ്ധ ഭഗവാതിരിമേനയുടെ പേരും ഇടവക മെത്രാപൊലീത്തായുടെ പേരും പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കുർബാനയിൽ ഇടവക മെത്രാപൊലീത്തായുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ ആ കുർബാന അപൂർണമാണ് എന്ന് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ ഭാവാതിരിമേനയുടെ പേര് മെൻഷൻ ചെയ്യാതെ ഒരു കുർബാന നടക്കാൻ പാടില്ല. പരിശുദ്ധനായ ഭാവാതിരിമേനയുടെ പേര് ഇടവക മെത്രാപൊലീത്തായിരിക്കുന്ന ഇടവക മെത്രാപൊലീത്തായുടെ പേര്, ഇത് രണ്ടും പേര് പേരായി തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വേറൊരു മെത്രാപൊലീത്താണ് കുർബാന ചെല്ലുന്നെങ്കിൽ ഈ വന്ദ്യപിത ഭാവാതിരിമേനിയും ഈ വന്ദ്യപിതാവും ബാക്കി സഭയിലെ സകല മെത്രാപൊലീത്തന്മാരും. അങ്ങനെയുള്ള കുർബാനയ്ക്ക് മാത്രമേ സഭയുടെ അംഗീകാരമുള്ളൂ, അല്ലാത്തത് സഭയ്ക്ക് ഇതരമായ കുർബാനയാകുന്നു എന്ന് നമ്മുടെ സഭ ഇന്നും ശക്തമായിട്ട് പറയുന്നത് ഈ ഇഗ്നാത്യോസ് നൂറോനോയുടെ അല്ലെങ്കിൽ സ്വർണ്ണനാമകാരനായിരിക്കുന്ന ഇഗ്നാത്യോസ് നൂറോനോ, അതായത് സ്വർണ്ണ സോറി അഗ്നിമൈഡ്, ഞാൻ സ്വർണ്ണനാണെന്ന് പറഞ്ഞിരിക്കണം, അഗ്നിമൈഡായിരിക്കുന്ന ഇഗ്നാത്യോസിന്റെ ലേഖനത്തിൽ നിന്നും വരുന്ന പാരമ്പര്യമാണ് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. പരിചിതനായ ഇഗ്നാത്യോസ് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, മെത്രാപൊലീത്തായെ കൂടാതെ മാമോദീസായോ സ്തോത്രബലിയോ ഇല്ല. അങ്ങനെ അല്ലാതെ ചൊല്ലുന്ന ഒരു കുർബാന ഈ ദി മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് അദ്ദേഹം അതിനെ വിളിക്കുക, അതായത് നിത്യജീവന്റെ മരുന്ന്, നിത്യജീവൻ ലഭിക്കാനുള്ള മരുന്നാണ് വിശുദ്ധ കുർബാന എന്ന് അദ്ദേഹം വിളിക്കുന്നു. മെത്രാപൊലീത്ത ഇല്ലാത്ത ഒരു കുർബാന നിത്യജീവന്റെ മരുന്നല്ല. മെത്രാപൊലീത്തയുടെ സാന്നിധ്യം, ആത്മീയമായ സാന്നിധ്യമെങ്കിലും ഇല്ലാത്ത ഒരു കുർബാന നിത്യജീവന്റെ മരുന്നല്ല എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നു. അത് നമ്മുടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ഇനി ട്രാക്സ് ചക്രവർത്തിക്ക് ക്ലീനി അയച്ച എഴുത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഇന്ന് ഇന്നത്തെ കാലത്ത് ടർക്കി ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് ബിഥുനിയ, ബിഥുനിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ റോമാക്കാരുടെ ഗവർണറായിരുന്ന രാജ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പറ്റി ഒരു റിപ്പോർട്ട്, സോറി, അവിടെ ഗവർണറായിരുന്ന ക്ലീനി, റോമൻ ചക്രവർത്തി ആയിരുന്ന രാജന് ക്രിസ്ത്യാനികളെ കുറിച്ച് എഴുതുന്ന ഒരു ഒരു റിപ്പോർട്ടാണ്. 112 AD അദ്ദേഹം എഴുതുന്നത്. ഈ ക്ലീനി ക്രിസ്ത്യാനി അല്ലായിരുന്നു, അദ്ദേഹം ഒരു 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 ഇതര മതസ്ഥനായിരുന്നു. അദ്ദേഹം പക്ഷെ ക്രിസ്ത്യാനികളെ കുറിച്ച് എഴുതുക, എന്താണ് പറയുന്നത്? അവര് ഒരു നിശ്ചിത സമയത്ത് നേരമെടുക്കുന്നതിന് മുന്നേ ഒരുമിച്ച് വരുന്നു. ആ നേരമെടുക്കുന്നതിന് മുന്നേ ഒരുമിച്ച് വരുന്നത് പലരും അവരെ മറ്റൊരു പലരെ പേടിച്ചിട്ടും കൂടി ആയിരിക്കും. അതുപോലെ ഞായറാഴ്ച പ്രവൃത്തി ദിവസമായതുകൊണ്ട് നേരമെടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ വന്ന് ഇരിക്കുന്നു. രണ്ട്, അവരെ വളരെ വ്യക്തമായ ദിശാബോധമുള്ള ആളുകളായിരുന്നു. കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുന്നു. അവര് ഒരു പ്രതിജ്ഞ എടുക്കുന്നു. എന്താണ് അവരുടെ പ്രതിജ്ഞ? മാമോദീസായെ കുറിച്ചാണ് ക്ലീനി പ്രതിജ്ഞ എടുക്കുന്നത്. അതായത് അശുദ്ധമായി ഞങ്ങൾ ജീവിക്കുകയല്ല, വിശുദ്ധിയിൽ ജീവിക്കും എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ. മൂന്ന്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്രിസ്ത്യാനികളെല്ലാം കൂടെ വീണ്ടും ഒരുമിച്ച് വന്ന് പുതു ഭക്ഷണത്തിനായിട്ട് യോജിച്ചിരിക്കുന്നു. അതിനെ അഗാപ്പി മീൽ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ റോമ ചക്രവർത്തി ഈ അഗാപ്പി മീൽ നിർത്തിയതിനു ശേഷം അവരെ പ്രത്യേകം ഈ ഒരു പരിപാടിക്ക് വരുന്നില്ല എന്നും ക്ലീനി എടുത്ത് പറയുന്നുണ്ട്. ഞായറാഴ്ച അതിരാവിലെ ഒരു കുർബാന അർപ്പിക്കുന്നു, മാമോദീസ നടത്തുന്നു, സ്നേഹവിരുന്ന് ഇതൊക്കെ നടത്തുന്നു. ഇതെല്ലാം പ്രത്യേകം അദ്ദേഹം എടുത്തു പറയുന്നു. നമ്മുടെ പാരമ്പര്യത്തിലും കുർബാന അർപ്പിക്കുന്നത് പൊതുവേ ഞായറാഴ്ച രാവിലെയാണ്. ഇപ്പൊ അത് വന്ന് ഇച്ചിരി ലേറ്റായി 11 മണിക്കും 10 മണിക്കും ഒക്കെ കുർബാന തുടങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അതിരാവിലെ കുർബാന നടത്തുന്നു എന്നുള്ള ഒരു സംഗതി ഉണ്ടെന്നുള്ളത് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി 12 അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ എന്ന് പറയുന്ന ആ പുസ്തകം, ഡിഡാക്കി എന്ന് പറയുന്ന പുസ്തകം, ഡിഡാക്കി എന്നുള്ള ഗ്രീക്ക് വാക്കിനർത്ഥം 12 അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾ എന്നുള്ള എന്നാണ്. AD 2 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം. AD 150 മുമ്പാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ മാമോദീസ, പരിശുദ്ധ കുർബാന എന്നീ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഗതിയെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. കുംഭസാരം എന്താണ് എന്ന് ആദ്യം പറയുന്നു. കുംഭസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾ ഏറ്റു പറയുന്നു എന്നുള്ളതാണ്. തെറ്റായ മനസാക്ഷിയോടുകൂടി, പാപം ഉണ്ട് എന്നുള്ള ഒരു തോന്നലോടുകൂടി ആരും കുർബാനയ്ക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരരുത്. എല്ലാവരും പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് വേണം. അത് അക്കാലത്ത് നടന്നിരുന്നു. രണ്ട്, ഉപവാസം പ്രാർത്ഥന, ഇതൊക്കെ ഇതിനെ കുറിച്ച് വേണ്ടിയിട്ടാക്കി പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്. വെള്ളിയും ബുധനും വേണം ക്രിസ്ത്യാനികൾ ഉപവസിക്കാൻ, അല്ലാതെ തിങ്കളും വ്യാഴവുമല്ല ഉപവസിക്കേണ്ട ദിവസങ്ങൾ. യഹൂദന്മാരെ തിങ്കളും വ്യാഴം ഉപവസിക്കുന്നു. യഹൂദന്മാരെ തിങ്കളും വ്യാഴം ഉപവസിക്കുന്നതിന് കാരണം പറയുന്നത് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയത് തിങ്കളാഴ്ചയാണെന്നും പർവ്വതത്തിൽ നിന്ന് കൽപ്പനകൾ കൊണ്ട് ഇറങ്ങി വന്നത് വ്യാഴാഴ്ചയാണെന്നും അതുകൊണ്ട് തിങ്കളും വ്യാഴവും ഉപവസിക്കണം എന്ന് യഹൂദന്മാർ പറഞ്ഞു. പക്ഷെ ക്രിസ്ത്യാനികൾ പറയുന്നു അങ്ങനെയല്ല, ബുധനും വെള്ളിയും ആയിരിക്കണം. അതിന് കാരണം ബുധനാഴ്ച കർത്താവിൻ തന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് പ്രസിദ്ധപ്പെടുത്തി പരസ്യപ്പെടുത്തി എന്നുള്ളതും, വെള്ളിയാഴ്ച തന്റെ കഷ്ടാനുഭവം പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ടും ബുധനും വെള്ളിയും ക്രിസ്ത്യാനികൾ ഉപവസിക്കണം എന്ന് പ്രത്യേകം ലീഡാക്കി പറയുന്നുണ്ട്. യഹൂദന്മാരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. അതുപോലെ തന്നെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന കർത്തൃ പ്രാർത്ഥന ചൊല്ലണം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അത്, ചൊല്ലണം. അതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിഡാക്കിയാണ് ആദ്യമായിട്ട് മാമോദീസ മുങ്ങുന്നത് പിതൃപുത്ര പരിശുദ്ധ റൂഹായുടെ നാമത്തിലായിരിക്കണം എന്ന് പറയുന്നത്. മാമോദീസ മുങ്ങുന്നെങ്കിൽ അത് പിതൃപുത്ര പരിശുദ്ധ റൂഹായുടെ നാമത്തിലായിരിക്കണം മാമോദീസ മുങ്ങുന്നത്. അതെങ്ങനെ ഉള്ള വെള്ളത്തിൽ മുങ്ങണം? ഒന്നിൽ ഒഴുകു വെള്ളത്തിൽ മുങ്ങണം. ഒഴുകുന്ന വെള്ളത്തിന് മാമോദീസം നടത്തണം. അത് നമ്മുടെ മലയാളത്തിൽ പറയുന്നത് ഒഴുക്ക് നീറ്റിന് അഴുക്കില്ല എന്ന് പറയുന്നു. അതായത് വിശുദ്ധിയുടെ പ്രതീകമാണ് ഒഴുക്ക് വെള്ളം. അതുകൊണ്ട് ആ ഒഴുക്ക് വെള്ളത്തിൽ മാമോദീസം മുങ്ങണം. അല്ലെങ്കിൽ പച്ചവെള്ളവും ചൂടുവെള്ളവും ചേർത്തുള്ള എല്ലാം ചൂടുള്ള വെള്ളത്തിൽ തൃത്വനാമത്തിൽ മാമോദീസം മുങ്ങണം. ഇതല്ലെങ്കിൽ തളിച്ചാൽ മതിയെന്നും വെള്ളം തളിച്ചാൽ മതിയെന്നും ലിഡാക്കി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാമോദീസം മുങ്ങുന്നയാളും മാമോദീസം മുക്കുന്നയാളും മാമോദീസയെ സംബന്ധിക്കുന്ന ആളുകളും ഉപവസിക്കണമെന്ന് ലിഡാക്കി പറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. ഈ തല തൊടുന്ന, അതായത് വല്യപ്പനും വല്യമ്മയും കൊച്ചിന്റെ അച്ഛനും അമ്മയും കുംഭസാരിച്ചിരിക്കണം എന്ന് നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. ഞാന് മാമോദീസ നടത്തുന്നതിന് മുമ്പ് എപ്പോഴും ഈ പറഞ്ഞ മാതാപിതാക്കന്മാരോടും വല്യപ്പനും വല്യമ്മയും അല്ലെങ്കിൽ തലതൊടുന്ന ആളുകളോടും ഒക്കെ പ്രത്യേകം പറയാറുണ്ട്, കുംഭസാരിക്കാതെ ഇവിടെ വന്നാൽ മാമോദീസ മുക്കത്തില്ല. കുംഭസാരിച്ചതിന് ശേഷം മാത്രമേ മാമോദീസ മുക്കുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ അതുള്ളതാണ്. അത് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ അനുസരിച്ചൊക്കെ മുറിഞ്ഞു എന്ന് എനിക്കൊരു സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്നത്. ഒരുപാട് നമ്മുടെ സഭയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഒരു ശരിയായ പാരമ്പര്യമാണ്. മാമോദീസയ്ക്ക് മുമ്പായിട്ട് ഉപസിക്കണമെന്നും കുംഭസാരിക്കണമെന്നുള്ള ഒരു വലിയ ഒരു പഴയ പ്രധാനപ്പെട്ട പാരമ്പര്യം. അത് ഈ കൂട്ടത്തിൽ കോണ്ടക്സിനെ ചേർത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ സ്തോത്രബലി എന്ന് പറഞ്ഞ ആ വാക്ക് ലിഡാക്കിയും ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രബലി വളരെ നിഷ്ഠമായിട്ട് തന്നെ അപ്പത്തിന്മേലും വീഞ്ഞിന്മേലും പ്രാർത്ഥനകൾ ചൊല്ലി ലിഡാക്കി, അതായത് കർത്താവിന്റെ തിരുശരീരമായിട്ട് ഇതായിത്തീരുന്നു, തിരുരക്തമായിട്ട് ആയിത്തീരുന്നു എന്ന് പറയുന്ന ഒരു കോണ്ടക്സ്. അതായത് ലിഡാക്കി പറയുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെ ദൈവത്തിന് ഉച്ചരിക്കുന്നുണ്ട്. ഒരിക്കൽ പല കുന്നുകളിലെ ചിതറിക്കിടന്ന ധാന്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ ഒരു അപ്പം ഉണ്ടായതുപോലെ ഭൂമിയുടെ അറ്റങ്ങളിൽ ചിതറിക്കിടക്കുന്നതിന്റെ സഭയെ എന്റെ പരിശുദ്ധ രാജ്യത്തിൽ ഒരുമിച്ച് കൊണ്ടുവരണമേ എന്ന് പറയുന്ന പ്രാർത്ഥന. അതായത് പല ധാന്യമണികൾ അവിടെ എവിടെയെല്ലാം കിടക്കുന്നത് പോലെ കർത്താവെ നിന്റെ പരിശുദ്ധ സഭയെ എന്റെ സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് കൊണ്ടുവരണമേ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കുർബാന അതിന്റെ അടയാളമായിട്ട് കണക്കാക്കണം. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു എന്ന് പറയുന്ന ആ പ്രഖ്യാപനവും ലിഡാക്കിയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണെന്ന് കോട്ടക്കിന് ഓർക്കണം. പാലസ്തീനിൽ ഗലീലയിൽ ജനിച്ച ജസ്കിൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം 150 അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹം മാർട്ടിറായിട്ടാണ്, അതായത് ഒരു രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. അദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയായി, സോറി 150 അടുത്ത് അദ്ദേഹം റോമിൽ ക്രിസ്ത്യാനിയായിട്ട് വരികയും അവിടെ ക്രിസ്ത്യാനികളെ കുറിച്ച് ക്രിസ്ത്യാനികളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെ ഖുർബാനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായിരുന്നു ഖുർബാന, അല്ലെങ്കിൽ ഞായറാഴ്ചയുടെ ആരാധന എങ്ങനെയായിരുന്നു? അതിനകത്ത് രണ്ട് സംഗതികളുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് വചന ശുശ്രൂഷ, രണ്ട് വായനകൾ, പ്രസംഗം അല്ലെങ്കിൽ ഉപദേശം, പൊതുവായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനകള്, സങ്കീർത്തനങ്ങളും പാട്ടുകളും, അതിനുശേഷം സമാധാന സുമ്പനത്തോടുകൂടി വിശു കുർബാന ആരംഭിക്കുന്നു. വിശ്വാസികളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അപ്പവും വെള്ളം ചേർത്ത വീഞ്ഞും എടുത്ത് പട്ടക്കാരൻ കുർബാന അർപ്പിക്കുന്നു. എല്ലാ വിശ്വാസികളും കുർബാന അനുഭവിക്കുന്നു. രോഗമോ മറ്റു പ്രയാസങ്ങളോ ഒന്നും നിമിത്തം കുർബാനയെ സംബന്ധിക്കാൻ പറ്റിയില്ലാത്തവർക്ക് കുർബാന വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായിട്ട് ഈ കുർബാന തീരുന്നു എന്ന് ജസ്റ്റിൻ പ്രത്യേകം എടുത്തു പറയുന്നു. അതുപോലെശേഷം ആംസ് കിവിങ്, അതായത് നമ്മൾ കാണിക്കെടുക്കുക എന്ന് മലയാളത്തിൽ പറയുന്ന ആംസ് കിവിങ്ങിന് വേണ്ടിയിട്ട് ധർമ്മശേഖരണം നടത്തുന്നു. ഞായറാഴ്ച വിശു കുർബാന അർപ്പിക്കുന്നു. അതായത് സൃഷ്ടിയുടെ ഒന്നാം ദിവസമായിരിക്കുന്ന അന്ന് ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ലോകത്തിലുള്ള സകല തിന്മകളുടെയും അടയാളമായിരിക്കുന്ന അന്ധകാരത്തെ നീക്കി പ്രകാശമായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് വെളിച്ചമായിട്ട് നൽകി എന്നുള്ളത് കൊണ്ട് ആ ദിവസം ക്രിസ്ത്യാനികൾ കുർബാന അനുഭവിക്കുന്നു. അതുപോലെ ഞായറാഴ്ചക്ക് പറയുന്ന ദിവസം പേര് തന്നെ സൂര്യ ദിവസം എന്നാണല്ലോ സൺഡേ. അപ്പൊ സൺഡേയിൽ നീതിയുടെ സൂര്യനായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കിട്ടുന്നു. ക്രിസ്തു ഉത്ഥാനം ചെയ്തത് ഞായറാഴ്ചയാണ് എന്നുള്ള ആശയത്തിലും കൂടെ അതിനെ നമ്മൾ കണക്കാക്കാനായിട്ട് നല്ലോണം ജസ്റ്റിന്റെ എഴുത്തുകളിൽ ഉണ്ട്. ഇനി 3-4 നൂറ്റാണ്ടുകളിൽ ഈ ആരാധനയുടെ വളർച്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, 3-4 നൂറ്റാണ്ടിലും ആരാധനയുടെ വളർച്ച വളരെ 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 വലുതായിട്ടുള്ള വളർച്ചകൾ അക്കാലത്ത് ഉണ്ടായി. ആരാധന, ക്രിസ്ത്യ ആരാധന, ഞായറാഴ്ചത്തെ ആരാധന എന്ന് പറഞ്ഞ രണ്ട് ഭാഗങ്ങളായിട്ട് നേരത്തെ ജസ്റ്റ് എഴുത്തുകൾ നമ്മൾ കണ്ടു. ഇത് അത് കൃത്യമായിട്ട് രണ്ട് പാർട്ടായിട്ട് അത് തീർന്നു. ആദ്യത്തെ പാർട്ടിനെ ഈ ലിറ്റർജി ഓഫ് ദി കാറ്റക്യൂമൻസ്, അതായത് വിശ്വാസ പഠിതാക്കളുടെ ആരാധന എന്നും, അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ദ വേർഡ് എന്ന് രണ്ട് വാക്കുകൾ അതിന് ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ഒന്നാമത്തെ ഭാഗത്തിന്, രണ്ടാമത്തെ ഭാഗത്തിന്റെ ലിറ്റർജി ഓഫ് ദി ഫെയ്ത്ത്ഫുൾ ഓർ ലിറ്റർജി ഓഫ് ദി അപ്പോഴും, അതായത് മാളികയിൽ നടന്ന ആരാധന എന്ന പേരിൽ അതിന് രണ്ടാമത് പറയുന്ന ലിറ്റർജി ഓഫ് ദി ഫെയ്ത്ത്ഫുൾ ഓർ ലിറ്റർജി ഓഫ് ദി അപ്പോഴും. ആദ്യം പറയുന്ന ലിറ്റർജി ഓഫ് ദി കാറ്റക്യൂമൻസ്, ലിറ്റർജി ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, ലിറ്റർജി ഓഫ് ദി വേർഡ്, ലിറ്റർജി ഓഫ് ദി അപ്പോഴും. ഇങ്ങനെ രണ്ട് പേരുകൾ ഒരേ, അതായത് രണ്ടിന്റെ രണ്ട് പാർട്ടാണ്, അതിന് രണ്ട് രണ്ട് പേരുകൾ വീതം. ലിറ്റർജി ആദ്യത്തെ പാർട്ടിനെ ലിറ്റർജി ഓഫ് ദി കാറ്റക്യൂമൻസ് അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ദി വേർഡ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പാർട്ടിനെ ലിറ്റർജി ഓഫ് ദി ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ദി അപ്പോഴും എന്ന് വിളിക്കുന്നു. ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ പാർട്ടിനെ, അതായത് ലിറ്റർജി ഓഫ് ദി വേർഡ് അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ദി കാറ്റക്യൂമൻസ്, കാറ്റക്യൂമൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിശ്വാസ പഠിതാവ് എന്ന, കാറ്റക്യൂസം എന്ന വാക്ക് വാക്കും കാറ്റക്യൂമൻ എന്നുള്ള വാക്കും ഒക്കെ ഒരേ റൂട്ടിൽ നിന്നും വരുന്നതാണ്. ആദ്യം ഈ ലിറ്റർജി ഓഫ് ദി വേർഡ് അതിനെ കുറിച്ച് പറയാം. യഹൂദന്മാരുടെ ആരാധനയിൽ വേദവായനകൾ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ കേട്ടായിരുന്നു. ഈ യഹൂദന്മാരുടെ ആരാധനയിൽ ഉണ്ടായിരുന്ന വേദവായനകളുടെ തുടർച്ച ക്രിസ്തീയ ആരാധനയിൽ, അങ്ങനെ ക്രിസ്തീയ ആരാധനയിൽ അങ്ങനെ വായന ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചു മുമ്പ് ജസ്റ്റിന്റെ ക്ലാസ്, ജസ്റ്റിന്റെ പാർട്ട് എഴുത്തുകളിൽ നിന്ന് നമ്മൾ കണ്ടതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ആരാധനയിൽ ഇടയ്ക്കൊക്കെ അപ്പൊ ആരാധന വായിച്ചിരുന്നത് എന്തൊക്കെയാണ്? മോശയുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നു, പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നു, അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും വായിക്കുന്നു, പൗലോസിന്റെ ലേഖനത്തിൽ നിന്നും വായിക്കുന്നു, സുവിശേഷങ്ങളിൽ നിന്നും വായിക്കുന്നു. ഇങ്ങനെ ഉള്ള വായനകൾ അതിനുശേഷം ചിലപ്പോഴ സഭയ പല സ്ഥലങ്ങളിലും ഈ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും വായിച്ചിരുന്നു, എഴുത്തുകളിൽ നിന്നും ഭാഗങ്ങൾ എടുത്തു വെച്ച് വായിക്കുന്ന ഒരു 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 രീതി ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ ട്രഡീഷനിലും ഒക്കെ അങ്ങനെ ഒരു സംഗതി. അപ്പം ഈ കോണ്ടെക്സ്റ്റിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കുന്നുണ്ട്. നമുക്കൊരു വേദവായന കുറിപ്പുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പോലെ വേദവായന കുറിപ്പ്, ലക്ഷണറി എന്ന് വിളിക്കുന്നു വേദവായന കുറിപ്പ്. ഓരോ ഞായറാഴ്ചയും വായിക്കേണ്ടിരിക്കുന്ന വേദഭാഗങ്ങൾ സഭ കൃത്യമായിട്ട് നിജപ്പെടുത്തി എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു ക്രമത്തിനെയാണ് വേദവായന കുറിപ്പ് എന്ന് പറയുന്നത്. ഒരു ഞായറാഴ്ച ഇന്ന ഭാഗങ്ങൾ വായിച്ചിരിക്കണം എന്ന് സഭ പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് സൗകര്യപ്പെടുന്ന ഒരു ഭാഗം എടുത്തിട്ട് വായിക്കാൻ ഒക്കത്തില്ല. ഓരോ ഞായറാഴ്ചയും വായിക്കേണ്ടിയിരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് നിജപ്പെടുത്തി വെച്ചിരിക്കുക, അങ്ങനത്തെ ഒരു വേദവായന കുറിപ്പ് ഉണ്ടാകുന്നതും ഈ പശ്ചാത്തലത്തിലാണ് എന്ന് ഈ കോണ്ടെക്സ്റ്റില് നമ്മൾ ഓർക്കണം. വേദവായനയ്ക്കിടയ്ക്ക് പാട്ടുകൾ ആ കാലത്ത് ചേർത്തിരുന്നു. വേദവായനയ്ക്കിടയ്ക്ക് പാട്ടുകൾ, അതായത് സങ്കീർത്തനങ്ങൾ വേദവായനയ്ക്കിടയ്ക്ക് അവര് ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഈ നമ്മുടെ ഏതെങ്കിലും വായിക്കുന്നതിന് മുമ്പായിട്ട് സ്തുതിബലികളെ ചേറിടുകയും കർത്തൃപ്രകാരെ എന്നും പറഞ്ഞ് നമ്മൾ ചൊല്ലുന്ന ആ പാട്ട് ഹാലലുയ ഹാലലുയ എന്നുള്ള ആ ആന്റിഫോണോടുകൂടി നമ്മൾ പാടുന്നത് അത് ഈ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായതാണ്. എന്നാൽ ഇത്യോപ്യൻ സഭയിലും ഫ്രാൻസിലെ ഗാലിക്കൻ സഭയിലും മാത്രമേ ഉള്ളൂ ഈ ഈ പാട്ട് ഹാലലുയ എന്നുള്ളത് അല്ലാതെ സങ്കീർത്തനങ്ങൾ പാടും. ബാക്കിയുള്ള സഭയിൽ ഹാലലുയ പറ്റിയ പാടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് എപ്പോഴും ഏതെങ്കിലും വായിക്കുന്നതിന് മുമ്പാണ് ക്രിസ്തുമ്പോ നമ്മൾ ചൊല്ലുന്നത് അതെല്ലാം ഈ ഹാലലുയ ഹാലലുയ എന്ന് പറയുന്ന ആ അത് സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് ഉള്ളതെന്നുള്ള നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ ഓർക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ആ പ്രസംഗം. ഈ വായിച്ചു കേട്ട വേദഭാഗം എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന പരിപാടിയാണ് പ്രസംഗം എന്ന് പറയുന്നത്. അത് ഉപദേശമാണ്, പ്രസംഗമാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. പ്രസംഗം നടത്തിയിരുന്നത് വായന കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ചെയ്യാം. ഏതെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അന്നേരെ പ്രസംഗിക്കും.
ഇന്നിപ്പം നമ്മുടെ സഭയിൽ എപ്പോഴാണ് പ്രസംഗം നടക്കുന്നത്? മനോജ്, എപ്പോഴാണ് നമ്മുടെ സഭയിൽ ഇപ്പൊ പ്രസംഗം നടക്കുന്നത്? ഹലോ, അവിടെ ഉണ്ടോ?
ആ, നമ്മള് പ്രസംഗിക്കുന്നത് സാധാരണ കുർബാനയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ്.
ഇന്നിപ്പൊ കുർബാന കൊടുത്തു കഴിഞ്ഞിട്ട് പ്രസംഗം നടത്തുന്നതിന് കാര്യം എന്താന്ന് വെച്ചാല്, എവിടെയെങ്കിലും വായിച്ചു കഴിഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആരും കാണത്തില്ലെന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സഭയില് എവിടെയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രസംഗിക്കുന്ന ഒരാളുണ്ട്. അതാരാന്ന് അറിയാം? ആർക്കെങ്കിലും
കാലം ചെയ്ത ബർണവാസിനുവേണ്ടി അങ്ങനെ ആയിരുന്നു.
അത് ഇപ്പം നമ്മുടെ സഭയില് ബർണവാസിനെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മുടെ സഭയിൽ ഒരാൾ അങ്ങനെ അങ്ങനെ പ്രസംഗിക്കുള്ളൂ.
എനിക്കറിയില്ല.
ഭരണാസുരേനിയുടെ പിൻഗാമി നിക്കലാസുരേനി.
ഓ, നിക്കലാസുരേനി. ആ, ശരി.
നിക്കലാസുരേനി അങ്ങനെ മാത്രമേ പ്രസംഗിക്കാറുള്ളൂ. ഏതെങ്കിലും വായിക്കും, പ്രസംഗിക്കും, അല്ലാതെ വേറെ പ്രസംഗമൊന്നുമില്ല. പ്രസംഗം കേൾക്കണമെന്നുള്ളൊരു നേരത്തെ പള്ളി വന്നിരിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു പോളിസി. വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പോളിസി അത്. സമയത്ത് പള്ളി വരുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയാനിക്കാർ കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിനെ നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു സംഗതി എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എനിവേ, അതിനുശേഷം ഈ ലിസ്റ്റ് ചെയ്ത ഈ കാറ്റഗ്യൂമെന്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത വേർഡിനകത്ത് വരുന്ന അടുത്ത സംഗതിയാണ് വിശ്വാസ പ്രമാണം. നിക്കിയ കുസ്തന്തിനോസ് വിശ്വാസ പ്രമാണം എന്ന പേരിൽ നമ്മൾ പറയുന്ന ആ വിശ്വാസ പ്രമാണം, അതിന്റെ ഫൈനൽ ക്രോഡീകരണം, നമ്മളിപ്പോ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിന്റെ ഫൈനൽ ക്രോഡീകരണം എഫേസൂസിന്റെ സെനോദോസിന് ശേഷമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് നിക്കിയ സെനോദോസ് വിശ്വാസം, സോറി, നിക്കിയ കുസ്തന്തിനോ പോലീസ് വിശ്വാസ പ്രമാണം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ വിശ്വാസ പ്രമാണം ആരാധനയിൽ വ്യക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ ആള് പത്രോസ് പീറ്റർ ദ ഫുള്ളർ എന്ന പേരിൽ 1488 അന്ത്യോക്കിയുടെ പാത്രീസ് ആയിരുന്നു പീറ്റർ ദ ഫുള്ളർ ആയിരുന്നു. അത് വേറെ കാര്യം കൂടി ഉണ്ട്, അതേ പീറ്റർ ദ ഫുള്ളറെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ആണ് ഈ ആരാധനയിൽ പ്രീശുദ്ധ സ്തുതി കീർത്തനവും ചേർത്തത്. അതായത് ക്രൈസ്താകിയം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാൻ നീ പരിശുദ്ധനാകുന്നു, ഭരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഗുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള ത്രിശുദ്ധ കീർത്തനവും ആരാധനയുടെ ഭാഗമാക്കി തീർത്തതും ഈ പീറ്റർ ദ ഫുള്ളർ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ, വിശ്വാസ പ്രമാണം ചൊല്ലി കഴിഞ്ഞാൽ, ഈ മാമോദീസ ഏറ്റിട്ടില്ലാത്ത ആളുകൾ, ജ്ഞാനാർത്ഥികൾ, അവരെ പിരിച്ചുവിടും. ഇന്ന് നമ്മുടെ സഭയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ശുശ്രൂഷക്കാരൻ രൂപക്കുറ്റി കൊണ്ട് പടിഞ്ഞാറോട്ട് നടന്ന് പള്ളിയുടെ പടിഞ്ഞാറേ വാതിൽ വരെ പോയിട്ട് തിരിച്ചു വരുന്ന ആ സംഗതി എന്ന് പറയുന്നത് ഈ വിശ്വാസ പരിപൂർണ വിശ്വാസികളല്ലാത്ത മാമോദീസ അയൽക്കാത്ത ആളുകൾ ഇറങ്ങിപ്പോക്കോളണം എന്ന് പറയുന്ന ഒരു പതിവായിരുന്നു. അതിന്റെ ഇന്നത്തെ രീതിയാണ്, ഇന്നത്തെ രൂപമാണ് ഈ ശുശ്രൂഷക്കാരൻ ആ സമയത്ത് രൂപക്കുറ്റി പിടിച്ച് പടിഞ്ഞാറ് വരെ പോകുന്നത്. അത് അതിൽ നിന്നുണ്ടായതാണെന്നുള്ള ഒരു കാര്യം കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ലിറ്റിൽ ചെയ്ത് ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ ലിറ്റിൽ ചെയ്ത് അപ്പോഴും വിശ്വാസികൾക്ക് മാത്രമേ ഈ ഭാഗത്ത് സംബന്ധിക്കാൻ ഉൾക്കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പെസഹായിക്ക് ചൊല്ലുന്ന പാട്ടുണ്ടല്ലോ, രഹസ്യം രഹസ്യം കൽപ്പി സീസൻ രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും, എനിക്കും എന്റെ വീട്ടുകാർക്കും, എന്നോട് ഒരു ഓർഗാനിക് യൂണിറ്റി ഉള്ള, എന്നോട് കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമുള്ള രഹസ്യമാകുന്നു ഇത്. രഹസ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം സീക്രട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, മിസ്റ്ററി എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കുന്നത്. മർമ്മം എന്നുള്ള വാക്കാണ് മലയാളത്തിൽ അത് വരേണ്ടത്. എനിവേ, ആ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ഇതിനെ എടുക്കാൻ. വിശ്വാസികൾക്ക് മാത്രമുള്ള ശുശ്രൂഷ. ഇനി അടുത്തത് റോമൻ കത്തോലിക്ക ആരാധനയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. റോമൻ കത്തോലിക്കരുടെ ആരാധനകൾ എങ്ങനെയായിരുന്നു? 4th century വരെ റോമൻ കത്തോലിക്കരുടെ ആരാധന ഭാഷ ഗ്രീക്കായിരുന്നു. 4th century ശേഷം 300s അവർ ലാറ്റിൻ ഭാഷ ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചത്. ലാറ്റിൻ എന്ന് പറയുന്നത് റോമൻ എന്ന് പറയുന്ന സിറ്റി തന്നെ, അല്ലെ, റോമൻസ് എന്ന് പറഞ്ഞ ആ കൂട്ടർ ഉണ്ടായേക്കുന്നത് 4 എത്തനിസിറ്റീസ് ഒരുമിച്ച് വന്നിട്ടാണ്. ആ 4 എത്തനിസിറ്റീസ് എന്ന് പറയുന്നത് ലാറ്റിൻ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടര്, ഗ്രീക്കുകാര്, ഫിനീഷ്യൻസ്, പിന്നെ ഈ പറഞ്ഞ റോമിൽ നിന്ന് തന്നെയുള്ള ആളുകൾ. അങ്ങനെ ഈ 4 ഒരുമിച്ച് വന്നിട്ട് ഈ ലാറ്റിൻ എന്ന് പറയുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൂടുതൽ ആളുകളും നോർത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നോർത്ത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഭാഷയായിരുന്നു ലാറ്റിൻ. അത് പിന്നീട് അങ്ങ് റോമിലെ പ്രധാനപ്പെട്ട ഭാഷയായിട്ട് തീരുകയുണ്ടായത്. അങ്ങനെ വന്ന ഒരു ഒരു കോണ്ടെക്സ്റ്റിലാണ് അവര് ലാറ്റിൻ ഭാഷ ആരാധനയ്ക്ക് എടുക്കുന്നത്. അത് ഏകദേശം 4-ാം നൂറ്റാണ്ടിലാണ് സംഭവിക്കുന്നത്. ഈ അപ്പോസ്തോലിക് ട്രഡിഷൻ എന്ന പേരിലെ ഹിപ്പോലിറ്റസ് ഓഫ് റോം, റോമിലെ മാർപ്പാപ്പായിരുന്ന മെത്രാപ്പൊലീസ് ആയിരുന്ന ഹിപ്പോലിറ്റസ് എഴുതിയിരുന്ന ഒരു പുസ്തകമുണ്ട്, അപ്പോസ്തോലിക് ട്രഡിഷൻ എന്ന പേരില്, അപ്പോസ്തോലിക പാരമ്പര്യം. അദ്ദേഹം അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ മരിച്ചത് മാമോദീസയെ കുറിച്ചും മരിച്ചത് കുർബാനയെ കുറിച്ചും മരിച്ചത് പട്ടം കൊടുക്കുന്ന ഈ ക്രമത്തെ കുറിച്ചും ഒക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ മറ്റു കാര്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു കാര്യം വെച്ചാൽ, AD 250-ലെ റോമിലെ കുർബാനയിലെ സ്വർഗസ്ലാനങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥന ഇല്ലായിരുന്നു. എന്നാൽ 7 യാമങ്ങളിലും വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നും ഇപ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനി മിഡിൽ ഏജസിലെ റോമൻ ആരാധന എങ്ങനെയായിരുന്നു? 9-ാം നൂറ്റാണ്ട് വരെ വ്യത്യസ്തമായ ആരാധന ക്രമങ്ങള് റോമില് റോമൻ സഭകൾ, അതായത് റോമിൽ മാത്രമല്ല യൂറോപ്പിൽ മുഴുവനും റോമൻ സഭകൾ പ്രത്യേകം ഉപയോഗിച്ചിരുന്നത്. എന്നാല് 9-ാം നൂറ്റാണ്ട് വരെ 9-ാം നൂറ്റാണ്ടില് അതിന് വ്യത്യാസമുണ്ടായി. ഈ പ്രധാനമായിട്ട് 6 ക്രമങ്ങളാണ് ആ കാലത്ത് ഉപയോഗിച്ചത്. 1 റോമൻ ക്രമം, 2 അംബ്രോസിയൻ ക്രമം, അതായത് മിലാനിലെ അംബ്രോസ എന്ന് പറയുന്ന മിലാനിലെ ബിഷപ്പായിരുന്നു. അംബ്രോസിയൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന, അത് അംബ്രോസിയൻ വായ്പ എന്ന പേരിൽ ഉപയോഗിക്കുന്ന പറയുന്ന, അത് ഇറ്റലിയിലെ മിലാനിലെ അംബ്രോസിന്റെ പാരമ്പര്യത്തിന്റെ. 3-ാമത് മോസറാബിക് വായ്പ, അതായത് സ്പെയിനിൽ ഉപയോഗിച്ചിരുന്ന ആരാധനാ ക്രമത്തെ അല്ല തെക്സായാണ് മോസറാബിക് എന്ന് പറയുന്നത്. ഫ്രാൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ ആക്രമത്തെയാണ് ഗാലിക്കൻ റൈറ്റ്, ഗോൾ എന്ന് പറയുന്ന ഫ്രാൻസിന്റെ മറ്റൊരു പേരാണ് ഗോൾ, അപ്പൊ ഗാലിക്കൻ റൈറ്റ് എന്ന പേരിൽ ഫ്രാൻസ്. ഈ ബ്രിട്ടീഷ് ഐലൻഡുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രമത്തിനെയാണ് സെൽറ്റിക് അല്ലെങ്കിൽ കെൽറ്റിക് എന്ന് പറയുന്നത്. ഈ 6-ാമത് ആഫ്രിക്കയില് നോർത്ത് ആഫ്രിക്ക കാർത്തേജ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രമത്തെയാണ് ആഫ്രിക്കൻ റൈറ്റ് എന്ന് പറയുന്നത്. കാർത്തേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്നത്തെ ലിബിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗ ആ സ്ഥലങ്ങളെല്ലാം ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട സെന്റർ, കാരണം അവിടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രമത്തിനെയാണ് ആഫ്രിക്കൻ റൈറ്റ് എന്ന് പറയുന്നത്. ഈ ആരാധനയുടെ ഒരു 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 ക്രോഡീകരണം അല്ലെങ്കിൽ ഏകീകരണം ഉണ്ടായത് ഇനി 8-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജർമ്മനിയിലെ ചാർലിമെയിൻ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ചാൾസ് ഗ്രേറ്റ് എന്ന് വിളിക്കുന്ന ആള് ചക്രവർത്തിയായി കഴിഞ്ഞപ്പോൾ, ആ ഒരു സഭ മതി, ആ ഒരു സഭയിൽ ഒരാരാധന മതി, ആ ഒരാരാധന റോമിലെ ആരാധനയായിരിക്കണം എന്നുള്ള ഒരു പാരമ്പര്യം അദ്ദേഹം നടത്തിയിരിക്കും. അപ്പം റോമിലെ മാർപ്പാപ്പായാണ് ചാർലിമെയിനെ ഹോളി റോമൻ എംപയറിന്റെ ചക്രവർത്തിയായിട്ട് അവരോധിക്കുന്നത്. അതായത് റോമ സാമ്രാജ്യം നശിച്ചു പോയി കഴിഞ്ഞിട്ടും ഹോളി റോമൻ എംപയർ ഉണ്ട് എന്ന് പറയുകയും ചാർലിമെയിന്റെ അന്ന് മാർപ്പാപ്പ അവരോധിക്കുകയും ചെയ്തപ്പോൾ ഒരു സന്ധിസൂചകമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അദ്ദേഹത്തിന്റെ രാജ്യത്ത്, അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ ഒരു സ്ഥലത്തും വേറെ ക്രമങ്ങളൊന്നും വേണ്ട, റോമൻ ക്രമം മാത്രം മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെ ഒറ്റ ക്രമമായിട്ട് ഈ വെസ്റ്റേൺ ചർച്ച്, അതായത് കാത്തലിക് വെസ്റ്റേൺ ചർച്ചിൽ ഒറ്റ ക്രമം, വിശുദ്ധ കുർബാനയുടെ ഒരു ക്രമമേ ഉള്ളൂ എന്നുള്ള സ്ഥിതി വന്നു. ഇനിയും 2-ാമത്തെ വത്തിക്കാൻ സുന്നഹ ദിവസം 1960-64 വരെ നടന്ന ആ സുന്നഹ ദിവസം വരെ റോമൻ സഭയുടെ ആരാധനകളും കുർബാനയും ലാറ്റിൻ ഭാഷയും മാത്രമേ നടന്നിരുന്നുള്ളൂ. അതിനകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല, അവര് വരുന്നു. 3-ാമത് വിശ്വാസികൾ വന്നു ഈ കുർബാനയിൽ കാണുന്നു. അതിനകത്ത് ആകെപ്പാടെ അവരെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് അച്ഛൻ ചൊല്ലുന്നത് വളരെ രഹസ്യത്തിലാണ് ചൊല്ലുന്നത്. എന്നിട്ട് പിന്നെ അവർ കാണുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അച്ഛൻ ഈ കുർബാന ഉയർത്തിപ്പിടിക്കും, അവരുടെ അപ്പം ഉയർത്തിപ്പിടിക്കും. ആ ഉയർത്തിപ്പിടിക്കുന്നത് കാണാൻ വേണ്ടി ആ സമയത്ത് മാത്രം പള്ളി വന്നേക്കാൻ മതി എന്ന് ആളുകൾ ചിന്തിച്ചു. അങ്ങനെയാണ് മലയാളത്തിലും ഒരു പറച്ചിലുണ്ടല്ലോ, കുർബാന കാണാൻ പോയി. കുർബാനെ സംബന്ധിക്കാൻ പോയി എന്നല്ല പലപ്പോഴും പറഞ്ഞിരുന്നത്, കുർബാന കാണാൻ പോയി എന്ന് പറഞ്ഞു. കത്തോലിക്കരുടെ ഒരു പാരമ്പര്യമാണ് കുർബാന കാണാൻ പോയി. അത് ഈ കോണ്ടെക്സിൽ നിന്നും വന്നിരുന്നെങ്കിൽ ആരും അതുപോലെ തന്നെ കുർബാന അനുഭവിക്കാറും ഇല്ലായിരുന്നു അവിടെ. മറ്റൊരു സംഗതി, കത്തോലിക്കരുടെ കുർബാനയില് പുളി തിന്നാത്ത അപ്പമാണ് അവർ, ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ 4-ാം നൂറ്റാണ്ട് വരെ കത്തോലിക്ക സഭയും പുളിപ്പുള്ള അപ്പമായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഓർത്തഡോക്സ് സഭകൾ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ കുറച്ചൊന്ന് പറഞ്ഞായിരുന്നു. യോഹനാൻ ട്രഡീഷണൽ, യോഹനാന്റെ പാരമ്പര്യം. ആണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നത് നെൽവർക്കും. അതുപോലെ സമാധാന ചുംബനം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ കുർബാനയിൽ സമാധാന ചുംബനം ആദ്യം ഏറ്റവും ആദ്യം നമ്മൾ എല്ലാവരും കൈകസൂരി കൊടുക്കുന്നത്. എന്നാൽ റോമക്കാർ കൈകസൂരി കൊടുക്കുന്നത് കുർബാന അനുഭവിക്കുന്നതിന് തൊട്ടു മുമ്പ്, കർത്തൃപ്രാർത്ഥന സ്വർഗ്ഗനായ പിതാവെ കഴിഞ്ഞിട്ട് കുർബാന അനുഭവിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അവര് കൈകസൂരി കൊടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ പൗരസ്യ സഭകൾ കുർബാനയിൽ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ ഒന്നായിട്ട് കണക്കാക്കുന്നത് ഈ നമ്മുടെ നമ്മുടെ കുർബാനയ്ക്കാണെങ്കിലും വാറേക്കാദേശം എന്ന് പറയുന്ന കർത്താവ് തന്റെ തൃക്കറികളിൽ അപ്പം വെച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. നാല് ഗർഭം അവിടെയുണ്ട്, എടുത്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു, സോറി എടുത്തു വാഴ്ത്തി നുറുക്കി കൊടുത്തു, ഇങ്ങനെ നാല് വാക്കുകൾ അവിടെ, നാല് ക്രിയാപദങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ കത്തോലിക്ക സഭ ഈ സ്ഥാപന വചനത്തിനാണ്, ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, അതിന് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മള് പൗരസ്യ സഭകളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനും ആവാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. റോമാക്കാര് ഈ പറഞ്ഞ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കുർബാനയായി. നമ്മളെ സംഭവം വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം പോരാ, പരിശുദ്ധാത്മ സാന്നിധ്യവും ആവാസവും വളരെ പ്രധാനപ്പെട്ടു. അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് വിശു കുർബാന എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ റോമക്കാർക്ക് പറയുന്ന ഒരു സംഗതിയുണ്ട്, ട്രാൻസബ്സ്റ്റൻഷ്യേഷൻ, അതായത് ഈ അപ്പം കർത്താവിന്റെ ശരീരമായി തീരുന്നു, അതൊരു സിക്സോ ജീവിതത്തിനായി തീർന്നു എന്ന് പറയുന്ന പോലെ ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കർത്താവിന് തിരിച്ചു, അതിനു മുമ്പ് അത് വെറും അപ്പം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അങ്ങനെ അല്ല പറയുന്നത്. പട്ടക്കാരൻ ദർഗായിൽ വിശു കുർബാന അർപ്പിക്കാൻ കയറിയാൽ ഇതിന്റെ എലിവേഷൻ കഴിഞ്ഞിട്ട് പട്ടക്കാരൻ കാസായും വിലാസായും അടച്ചു വെക്കുന്നത് വരത്തേക്ക് അന്നേരം എപ്പോഴായി കുർബാന നടത്താവിന്റെ തിരിച്ചടിയുമായി തീരുന്നത് നമുക്ക് പറയാൻ ഒരു പ്രത്യേക സന്ദർഭമില്ല. ഇത് ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആയിട്ട് കർത്താവിന്റെ തിരിച്ചരീരമായിട്ട്, അതിന് മുമ്പ് ഈ ദർഗായി കയറുന്നതിന് മുമ്പ് ഇത് തിരിച്ചരീരമല്ല, ദർഗായി നിറങ്ങുമ്പോൾ ഇത് തിരിച്ചരീരമാകുന്നു എന്ന് പറയുന്ന രീതിയെ നമുക്കുള്ളൂ. കത്തോലിക്കരുടെ സംബന്ധം അങ്ങനെയല്ല, കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു ത്രോണോസിൽ ജനങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് കുർബാന അർപ്പിക്കുന്ന പതിവായിരുന്നു കത്തോലിക്ക സഭയില് ഉണ്ടായിരുന്നത് 1100 വരെ. എന്നാൽ അതിനുശേഷം ഈ രഹസ്യത്തിൽ കുർബാന ചൊല്ലുന്ന ഒരു രീതി എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഈ ത്രോണോസ് പടിഞ്ഞാറോട്ട് മാറ്റി 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 ഏറ്റവും പടിഞ്ഞാറ് പിസ്കിയയിലേക്ക് ചേർത്ത് ത്രോണോസ് വെക്കുന്ന ഒരു പതിവ് കത്തോലിക്ക സഭയിൽ ഉണ്ടായി. ഇപ്പോഴും എനിക്ക് പഴയ പള്ളികളിലൊക്കെ, റോമിലൊക്കെയുള്ള പഴയ, റോമിലും യൂറോപ്പിലൊക്കെയുള്ള പഴയ പള്ളികളിലൊക്കെ ചെല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഹൈ ഓൾട്ടർ എന്ന് പറയുന്നത് ഈ കിഴക്ക് വശത്തെ ഭിത്തിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന വലിയ ഓൾട്ടർ, പിന്നെ ഹൈ ഓൾട്ടർ എന്ന് വിളിക്കുന്നത്, വലിയ ത്രോണോസ് എന്ന് വിളിക്കുന്നത്. ആ ത്രോണോസിൽ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ ജനങ്ങളോട്, ജനങ്ങളെ പോലെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു വന്നിട്ട് അച്ഛൻ കുർബാന ചെല്ലുന്ന രീതി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഏ ഡി 1000 ആയപ്പോഴത്തേക്ക് ഒന്നാമത്തെ മില്ലിനിയത്തിന്റെ അവസാനമായ ഒന്നാമത്തെ മില്ലിനിയം തീർന്ന് രണ്ടാമത്തെ മില്ലിനിയം തുടങ്ങുമ്പോഴത്തേക്ക് ത്രോണോസിൽ 70 പതിവുകൾ ഉണ്ടായി. 13-ാം നൂറ്റാണ്ട് ആയപ്പോഴത്തേന് ഈ ക്രൂസിന്റെ വഴി എന്ന് പറയുന്ന ഒരു പരിപാടി അതെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് തീർന്നു. ചുരുക്കത്തിൽ ഈ ഒരു ഒരു ഹോളി ഡ്രാമ ആണ് വിശു കുർബാന എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ഹോളി ഡ്രാമ ആയിട്ട് ഇങ്ങോട്ട് വന്നു. ഒറ്റയ്ക്ക് കുർബാന അർപ്പിക്കുന്നു, പത്തക്കാരൻ രഹസ്യത്തിൽ ഒറ്റയ്ക്ക് കുർബാന അർപ്പിക്കുന്നു, എല്ലാ അച്ഛന്മാരും എല്ലാ ദിവസവും കുർബാന ചൊല്ലണം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പള്ളി തന്നെ ഒരുപാട് ത്രോണോസുകൾ ഉണ്ടായി, ഒരുപാട് ത്രോണോസുകൾ ഒരു പള്ളി തന്നെ ഉണ്ടായി. എല്ലാ ത്രോണോസിലും എപ്പോഴും ആരെങ്കിലുമൊക്കെ അച്ഛന്മാർ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പതിവും ഉണ്ടായി. ഇതിന്റെ ബാക്കിയായി ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ഈ 3 ത്രോണോസും 5 ത്രോണോസും 12 ത്രോണോസും ഒക്കെ, 10 ത്രോണോസും 5 ത്രോണോസും ഒക്കെ വെക്കുന്ന ഒരു രീതി ഉണ്ടായത്. സത്യത്തിൽ ഓർത്തഡോക്സ് സഭകളിൽ ഒറ്റ ത്രോണോസും മതി, രണ്ടാമതൊരു ത്രോണോസിന്റെ മൂന്നാമതൊരു ത്രോണോസിന്റെ ആവശ്യമില്ല, ഒറ്റ ത്രോണോസും മതി. കുർബാന ചൊല്ലുമ്പോൾ ഈ 3 കുർബാന 5 കുർബാന എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകളെല്ലാം വളരെ വലിയ താല്പര്യത്തോടുകൂടി, ഞങ്ങളുടെ പള്ളിയിൽ 15 കുർബാനയായിരുന്നു നടത്തിയത്, 51 കുർബാനയായിരുന്നു നടത്തിയത്, നാളൊരിക്കലും എവിടെയോ എവിടെയോ വന്നിട്ട് 500 കുർബാന നടത്തിയെന്ന് കേട്ടു. ഇതൊന്നും ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല. ഈ 3 കുർബാനയൊന്നും നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ടത് പക്ഷേ കത്തോലിക്ക പാരമ്പര്യത്തിൽ നമ്മുടെ സഭയിലെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ള സംഗതികളാണ്. നമ്മുടെ സഭയിലപ്പോ എങ്ങനെയായിരുന്നു പണ്ട് കുർബാന നടന്നിരുന്നത്? ഒരു ക്രോണോസിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു മെത്രാക്ഷൻ കുർബാന ചൊല്ലുന്നു, ബാക്കിയുള്ള അച്ഛന്മാരെല്ലാരും കാത്തയിട്ട് ആ ക്രോണോസിൽ മെത്രാക്ഷന്റെ അല്ലെങ്കിൽ കുർബാന ചൊല്ലുന്ന അച്ഛന്റെയോ ചുറ്റും നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കുർബാന അർപ്പിക്കുന്നു. അങ്ങനെ ഒരു പാരമ്പര്യമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ കത്തോലിക്കരുടെ പാരമ്പര്യത്തിൽ നിന്നും വന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലാസ് ഇപ്പൊ നിർത്താൻ വേണ്ടി പോയതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുക. അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഞാൻ രണ്ടു ദിവസത്തോടെ എടുത്തോട്ടെ, ഒരു ഒരു കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. അതായത് നമ്മുടെയൊക്കെ പള്ളികളില് നമസ്കാരമേശ എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിട്ടുണ്ട്. നടുക്ക എല്ലാവർക്കും അറിയാം നമസ്കാരമേശ. ഈ നമസ്കാരമേശയിൽ എന്തൊക്കെയാ വെച്ചേക്കുന്നത്? കുറെ പുസ്തകങ്ങൾ എടുത്തു വെക്കും. കുരിശം എഴുതിയിരുന്നു. ഈ കുരിശം എഴുതിരിക്കാനും അവിടെ വെക്കുന്നതോടുകൂടി ഈ നമസ്കാരമേശ എന്തായി തീർന്നു അറിയാം? അത് നമസ്കാരമേശ അല്ലാതായി തീർന്നു, അത് ത്രോണോസ് ആയി തീർന്നു. നമസ്കാരമേശ എന്ന് പറയുന്നത് നമസ്കാരം നടത്താൻ വേണ്ടിയിട്ടുള്ള മേശ. അവിടെ കുരിശം എഴുതിരിക്കാനും വെക്കേണ്ട കാര്യമേയില്ല. കുരിശം എഴുതിരിക്കാനും നമസ്കാരമേശ വെക്കേണ്ട കാര്യമില്ല. നമസ്കാരമേശയിൽ ഇരിക്കേണ്ടത് നമസ്കാര പുസ്തകവും ഏവങ്കേലിയും പുസ്തകം വെക്കാൻ വേണ്ടിയിട്ട് ഏവങ്കേലിയും മേശ എടുത്ത് താഴെ ഇടുക ചെയ്യുന്നത്. നമുക്ക് അതിനുള്ള ഒരു പാരമ്പര്യം ഇന്നും ഓർത്തഡോക്സ് നമ്മുടെ കുറിയാൻ ഓർത്തഡോക്സ് സഭയിൽ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമസ്കാരമേശപ്പുറത്ത് ഏവങ്കേലിയും വെക്കാം. അവിടെ ഒന്ന് കുരിശും എഴുതിരിക്കാൻ എടുത്ത് മാറ്റണമെന്നുള്ള അഭിപ്രായം കാരണമാണ്. അതുപോലെ എത്ര നമസ്കാരമേശ വേണം നമ്മുടെ പള്ളികളിൽ? എല്ലാ പള്ളികളിലും ഇപ്പം നടുക്കൊരു നമസ്കാരമേശ വരുന്നത്. അത് കത്തോലിക്കരുടെ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് രണ്ട് വശത്ത് നടുക്ക് തുറന്നു കിടക്കണം. ത്രോണോസ് ഒട്ടും മറയാതെ, ഏറ്റവും പടിഞ്ഞാറ് നോക്കുമ്പോൾ ത്രോണോസ് ഒട്ടും മറയാതെ കാണത്തക്ക വേണം നടുവശം തുറന്നു കിടക്കണം. രണ്ട് വശത്തും രണ്ട് നമസ്കാരമേശകൾ ഇടണം. ഈ രണ്ട് നമസ്കാരമേശകളിലും നമസ്കാര പുസ്തകം ഇരിക്കണം. ഈ നമസ്കാര പുസ്തകം നോക്കി രണ്ട് വശത്തും ആളുകളിൽ നിന്ന് രണ്ട് ഭൂതമായിട്ട് അല്ലെങ്കിൽ രണ്ട് സംഘമായിട്ട് നിന്ന് ആളുകൾ നമസ്കരിക്കണം. ഇത് ഔത്തഡോക്സ് സഭയുടെ പാരമ്പര്യം. പഴയസഭനാരിൽ അങ്ങനെയാ കിടക്കുന്നത്? പഴയസഭനാരിൽ അങ്ങനെയാ കിടക്കുന്നത്? പള്ളികൾ പണിയുമ്പോൾ ഇപ്പൊ എല്ലാവരും 100,000 രൂപ അല്ലെങ്കിൽ നാട്ടിലേക്കാണ് 1,000,000, 2,000,000, 5,000,000 ഒക്കെ രൂപ ചിലവാക്കി ഒരു നമസ്കാരമേശ പണിഞ്ഞു വെക്കുന്നതാണ്. ഔത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അതല്ല. രണ്ട് നമസ്കാരമേശയാണ് നമുക്ക് വേണ്ടത്. ഈ നമസ്കാരമേശപ്പുറത്ത് കുരിശും എഴുതിരിക്കാനും അല്ല വെക്കേണ്ടത്, നേരെ കുറച്ച് നമസ്കാര പുസ്തകങ്ങളാകട്ടുണ്ട്. കുരിശും എഴുതിരിക്കാനും ഇരിക്കേണ്ടത് ക്രോണോസല്ല. ഈ ഒരു നമസ്കാരമേശയും അതിനു വേണ്ടി കുരിശും എഴുതിരിക്കാനും വെക്കുന്നു പറയുന്നത് കത്തോലിക്കരുടെ പാരമ്പര്യത്തിൽ നിന്നും വന്നിരിക്കുന്ന ഇൻഫിൽട്രേഷനാണ്. സത്യത്തിൽ നമ്മൾ അതിൽ നിന്ന് തിരിച്ചു പോകേണ്ടിയിരിക്കുന്ന ഒരു 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 കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ പഴശ്ശനാരി പോലും നമസ്കാരമേശപ്പുറത്ത് നമസ്കാരമേശയുടെ മേളിൽ കുരിശും എഴുതിരിക്കാനും വെച്ചിട്ടുണ്ട്. അത് എവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്നുള്ള കുറേ കാരണമാണ്. ഇനിവേ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ട്രെൻഡ് സെന്റർ, അതായത് ട്രിഡന്റീനം എന്ന് ലാറ്റിൻ ഭാഷ പറയും. ട്രെൻഡ് സെന്റർ 1565 മുതൽ 1565 നടന്ന സുനോദോസാണ് ട്രെൻഡ് സെന്റർ. അന്ന് മുതൽ രണ്ടാം വത്തിക്കാൻ സുനോദോസ് വരെയുള്ള കാലത്താണ് എന്താണ് റോമാ സഭയില് സംഭവിച്ചത്. ആരാധനയിൽ യാതൊരു മാറ്റവും സംഭവിക്കാതെ 1570 ട്രെൻഡ് കൗൺസിൽ ട്രെൻഡ് ഒരു പുതിയ കുർബാന തക്ത ആവിഷ്കരിച്ചു. പിയൂസ് പയസ് അഞ്ചാമൻ എന്ന് പേരില് അദ്ദേഹം ഒരു കുർബാന ആയിരുന്ന മാർപ്പാപ്പ അദ്ദേഹം ഒരു കുർബാന തക്ത ഉണ്ടാക്കി. അതിനെ മിസാൽ ഓഫ് പയസ് ദഫിഫ്റ്റ് എന്ന് വിളിച്ചു. മിസാൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം കത്തോലിക്ക സഭയുടെ ലാറ്റിൻ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിൽ മിസാൽ എന്ന് പറഞ്ഞാൽ കുർബാന തക്ത എന്ന വാക്ക്. ഈ അതിനകത്ത് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു കുർബാന ലാറ്റിൻ ഭാഷ മാത്രമേ ഉണ്ടാവൂ, ലാറ്റിൻ ഭാഷ മാത്രമേ കുർബാന ചൊല്ലാവൂ എന്ന് പ്രത്യേകം പറഞ്ഞു. എന്നിട്ട് എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുർബാനയുടെ എലിവേഷൻ നടക്കുന്ന സമയത്ത് ഇത് എന്റെ ശരീരമാകുന്നു എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആളുകൾ പറഞ്ഞു തുടങ്ങി. അച്ഛൻ അത് രഹസ്യത്തിൽ പറയും. ആളുകൾ ആ സമയത്ത് അതിന്റെ ഷോർട്ട് ഫോം പറഞ്ഞു തുടങ്ങി. ആ ഷോർട്ട് ഫോം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വലിയ രസമാണ്. ആ ഷോർട്ട് ഫോമാണ് ഹോക്കൂസ് ഫോക്കസ് അല്ലെങ്കിൽ ഹോക്കസ് ഫോക്കസ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം. ഇന്ന് ഹോക്കസ് ഫോക്കസ് എന്ന് പറയുന്ന ആളുകൾ ആരാന്നറിയാമോ? മജീഷ്യൻസ്. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കത്തോലിക്കര് വിചാരിച്ചിരുന്നു ഈ ഹോക്കസ് പോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പം കർത്താവിന്റെ ശരീരമായിത്തീരുന്നു, അതിന്റെ മാജിക് വേർഡാണ് ഹോക്കസ് പോക്കസ് എന്ന് ആളുകൾ ചിന്തിച്ചു. അതിൽ നിന്ന് ഈ മജീഷ്യൻസ് മാന്ത്രികര് ഹോക്കസ് പോക്കസ് ആബ്ര കഥാബ്ര എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വലിയ മാജിക് വാക്കായിട്ട് ഇതിനെ എടുത്തു. സത്യത്തിൽ ഹോക്കസ് പോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ ശരീരമായിരിക്കുന്നു, ഇത് എന്റെ രക്തമായിരിക്കുന്നു എന്നുള്ള എന്നുള്ള ലാറ്റിൻ എക്സ്പ്രഷൻസിന്റെ ആദ്യത്തെ വാക്കുകളാണ് ഹോക്കസ് പോക്കസ്. അങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നിടത്തുനിന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഈ സംഗതികളെല്ലാം മാറ്റുകയും പ്രാദേശിക ഭാഷയിൽ കുർബാന അർപ്പിക്കാം എന്ന് കരുതുകയും, അതായത് പോൾ ആറാമൻ മാർപ്പാപ്പയുടെ കാലത്ത് പ്രാദേശിക ഭാഷയിൽ കുർബാന അർപ്പിക്കാം എന്ന് വരികയും ഒക്കെ ചെയ്തു. പിറ്റേത് അറ്റത്തുണ്ടായിരുന്ന തോമസിന് പള്ളിയുടെ നടുക്കോട്ട് അല്ലെങ്കിൽ മതിമായുടെ പടിഞ്ഞാറെ വാദത്തിനു വെച്ച് മാറ്റി വച്ചു. വെച്ചതും രണ്ടാം വത്തിക്കാൻ സംഘ ദിവസത്തിന് ശേഷമാണ് 1970. മൂന്നാമത് അച്ഛൻ കത്തോലിക്ക സഭയിൽ അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ജനങ്ങളെ നോക്കി കുർബാന ചെല്ലുന്ന രീതി, അതായത് വെസ്റ്റേൺ റൈറ്റിൽ അവധി വന്നു. ഈസ്റ്റേൺ റൈറ്റിൽ അന്നും ഇന്നും അച്ഛൻ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് നോക്കി കുർബാന ചെല്ലുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പം മണി ഇവിടെ സമയം 10:10 അവിടെ ഇപ്പം 9:10, 9:11 ആയി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോട്ടസ്റ്റന്റ് ആരാധനകളുടെ ഉത്സവവും വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. എനിക്കൊരു സജഷൻ ഉള്ളത്, നമുക്ക് ഇനി എല്ലാ ആഴ്ചകളിലും ഈ ക്ലാസ്സുകൾ നടത്തി ഇനി 2 ക്ലാസ്സുകൾ കൊണ്ട് ഈ പുസ്തകം തീർക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വരുന്ന വെനസ്ഡേയിൽ വീണ്ടും നമുക്ക് ക്ലാസ് നടത്താം. ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം.
ആദ്യമായിട്ട് Reverend Father Dr. Jacob Mathewson, thank you so much for taking for the last hour and 10 minutes. Wonderful classes, a lot of knowledge, a lot of information. We thank you and appreciate your generosity and kind consideration towards the growth of the spiritual growth of our members here in the diocese, as well as everyone who is listening to the recorded message. നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അടുത്ത ആഴ്ച ബുധനാഴ്ച നെക്സ്റ്റ് വെനസ്ഡേ ഈവനിങ് 8 PM വി വിൽ കണ്ടിന്യൂ വിത്ത് യൂണിറ്റ് നമ്പർ 2 ലെസൺ നമ്പർ 6, ദെൻ ഫോളോഡ് ബൈ യൂണിറ്റ് നമ്പർ 3. നമ്മളത് തീർക്കുകയാണ്. എന്നിട്ട് എത്രയും അതിന് നെക്സ്റ്റ് പ്രോബ്ലി വിതിൻ ദ നെക്സ്റ്റ് 2 Wednesdays വി ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് ബുക്ക് വിച്ച് ഈസ് റിട്ടൺ ബൈ റെവറൻഡ് ഫാദർ ഡോക്ടർ ബേബി വർഗീസ്. അച്ഛൻ വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. ആൻഡ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. ദോസ് ഹു ഹാവ് നോട്ട് സബ്മിറ്റഡ് ദ സമ്മറീസ് ഫോർ ദീസ് ലെസൺസ്, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. യു നീഡ് ടു സ്റ്റെപ്പ് അപ്പ് വൺ മോർ നോച്ച് ആൻഡ് സബ്മിറ്റ് ടു മീ ആസ് സൂൺ ആസ് പോസിബിൾ. സെപ്റ്റംബറിലേക്ക് ഈ നമ്മുടെ ഈ കോഴ്സ് തീരുകയാണ്. 10 ബുക്കിന്റെ സമ്മറീസ് ഐ നീഡ് ഇറ്റ് ഇൻ ഓർഡർ ഫോർ അസ് ടു ഇഷ്യൂ എ സർട്ടിഫിക്കേഷൻ ടു യു. സോ മേക്ക് ഷുവർ ടേക്ക് ഇറ്റ് സീരിയസ്ലി ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു സെൻഡ് മീ ദി നെസസറി summaries through email in Malayalam or in English, or you can mail it to me through US Postal Services. And once again, thank you, Achan, and we will conclude this evening's message or session by the concluding prayer by our beloved Achan.
നിന്റെ പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തെ കുറിച്ച് പഠിക്കുന്നതിനും പരിശുദ്ധ സഭയുടെ പാരമ്പര്യം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻസൈറ്റ്സിനെ മനസ്സിലാക്കുന്നതിനും അതിൽ ഉറച്ചു ജീവിക്കുന്നതിനും നീ ആകുന്ന വെളിച്ചത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പൂർണമായിട്ട് സ്വീകരിക്കുന്നതിനും ദൈവമേ ആ വെളിച്ചത്തിൽ നടക്കുന്നതിനും ഞങ്ങളുടെ കരുണ ചെയ്യുമാറാകണമെന്ന് ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണ പരിശുദ്ധ സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ നീ അനുഗ്രഹിച്ച് നടത്തണമെന്ന് വൈദികരെ അനുഗ്രഹിക്കണം, ചുമ്മാശന്മാരെ അനുഗ്രഹിക്കണം, വിശ്വാസികളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണമേ. നല്ല കാര്യങ്ങളും നല്ല കാലങ്ങളും സമാധാന സമൃദ്ധമായ സമയങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. നീയും നിന്റെ പരിശുദ്ധാത്മാവും നിന്റെ പിതാവും ഞങ്ങളുടെ പ്രവൃത്തികളിലും ചിന്തകളിലും വചനങ്ങളിലും തേജസ്കരിക്കപ്പെടുകയും ഗ്ലോറിഫൈഡ് ആകുകയും ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യുമാറാകണമേ. പരിശുദ്ധ ദൈവത്തിന്റെ തിരുനാമത്തിൽ പരിശുദ്ധ ദൈവമാതാവായിരിക്കുന്ന മർത്തും അറിയാം അമ്മയുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമുദ്ധയിലും പരിശുദ്ധ വർത്തമാൻ ശ്ലീഹായുടെയും പരിശുദ്ധനായ അരുവല തിരുമേനിയുടെയും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെയും പരിശുദ്ധ ജീവൻ നൽകുന്ന ജീവിപ്പിക്കുന്ന പരിശുദ്ധ ശ്ലീഹായുടെയും നാമത്തിലും കർത്താവെ ഞങ്ങളുടെ അപേക്ഷ വിജയകുമാരാകണമേ.
ആമേൻ. Once again, thank you very much. Again, our Mr. Manoj Matthew, who is very dedicated in recording all our sessions. We thank you on behalf of the diocese. We thank you so much, Manoj, for your dedication and commitment towards the growth of this. Thank you. Have a good evening. God bless.